കർത്താവിന്റെ നാമത്തിൽ പ്രസവനാമരങ്ങളിൽ സ്തുതിയേ. നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു, പരിശീലപ്പെട്ടവനെ ഞാൻ കൂടുതൽ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാതെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ കൂടുതൽ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാതെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരണം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷം കഴിക്കൊണ്ട് ഞങ്ങളോട് കരണം ചെയ്യണമേ. ദൈവമേ എന്നക്ക് സ്തുതി, സൃഷ്ടാവേ എന്നക്ക് സ്തുതി, പാപികളായ എന്റെ അടിയാരോട് ഞങ്ങളുടെ പിതാവേ എന്റെ ഒരു നാം പരിശുദ്ധമാക്കപ്പെടണമേ. എന്റെ രാജ്യം വരണമേ. എന്റെ ഒരു ശ്രോത്രെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് വരണമേ. ഞങ്ങളുടെ കാരുടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. രീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദൃഷ്ടം ഞങ്ങളെ രക്ഷപ്പെടണമേ. നമ്മളെ രാജ്യശക്തിയും കൃപ നിറഞ്ഞു പറയുമേ. നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ നമ്മുടെ കർത്താവായിരിക്കളായി എനിക്ക് വേണ്ടി പോയപ്പോഴേ ഞങ്ങൾ വന്ന സമയത്ത് അപേക്ഷിച്ചേ ഭാഗ്യമോ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയതാവേ ദൈവധരണയ്ക്കായി അമ്മയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. വീണ്ടും ഒരു സന്ധ്യാസമയം കൂടി കർത്താവ് ജീവിതത്തിന്റെ മറ്റ് പ്രാരാബ്ധങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് അല്പസമയം യോജനവുമായി കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട വചനം, ക്രിസ്തു തമ്പുരാൻ ഞങ്ങൾക്ക് വേണ്ടി ചെരിഞ്ഞു തന്ന വചനം, അതിൽ നിന്ന് എഴുതപ്പെട്ട വചനം, എഴുതപ്പെടാതെ പോയ വചനം, ഇതിനെ പറ്റിയൊക്കെ ധ്യാനിക്കുന്ന ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങൾക്കുണ്ടാകണം. ദൈവമേന്റെ ദിവസാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ഒട്ടുപിരിയാതെ എണ്ണാളെ ഞങ്ങളെ വഴി നടത്താണ്. രോഗികളായിരിക്കുന്നവരെ തിരുവും പാസം ഉറപ്പിക്കുന്നു. ഹൃദയം നിറങ്ങിയിരിക്കുന്നവർക്ക് ഹോവ സമയം മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. താവേ കളിയിലൊന്നിനെ വിളിച്ച് ഹോവ കേട്ടു. എന്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് തന്നെ വിടിവിച്ചു എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ ശ്രമം ഞങ്ങൾക്കിടയാക്കണമേ. ദൈവത്തിന്റെ അളവറ്റ കരുണയിൽ ഞങ്ങളെ പരിപാലിക്കണമേ. നന്മകളെ ഞങ്ങളെ സമൂഹത്തിലാക്കി തീർക്കണം. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവ് ഈ കൂട്ടായ്മയെ സംബന്ധിക്കുന്ന സകലരും അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങൾ എല്ലാവരും നിനക്ക് ഏകജാതനും പരിശുദ്ധാത്മാവിനും തന്നെ സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ്, സത്യമായി ഉയർത്തെഴുന്നേറ്റ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നുചേർന്ന് വരുവാൻ ദൈവമടയാക്കി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മള് പഠിച്ചുകൊണ്ടിരുന്നത് വിശുദ്ധ വേദപുസ്തകവും സഭയും, വിശുദ്ധ സഭയിൽ വേദപുസ്തകത്തിന്റെ സ്ഥാനം എന്ത് എന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന എഴുതപ്പെട്ടിരിക്കുന്ന വേദപുസ്തകം പല ഭാഷകളിലൊക്കെ ചിട്ടപ്പെടുത്തി നമ്മുടെ കയ്യിൽ കിട്ടിയത് എങ്ങനെ? അതില് ചില പുസ്തകങ്ങൾ 66 പുസ്തകങ്ങൾ, ചിലതില് 76, ചിലതിൽ അത് കൂടുതൽ. അതുകൂടാതെ ധാരാളം പുസ്തകങ്ങൾ, ഏകദേശം 100-ലേറെ പുസ്തകങ്ങൾ വേദപുസ്തകത്തിൽ ചേർക്കപ്പെടാതെ പോയതിന്റെ പേരും അതിന്റെ സാഹചര്യവും ഓരോന്നും പഴയ നിയമം അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടു, പുതിയ നിയമം അങ്ങനെ ക്രോഡീകരിക്കപ്പെട്ടു, അതെന്നൊക്കെ അനലൈസ് ചെയ്യപ്പെട്ടു. പിന്നീട് അത് ഏതൊക്കെ ഭാഷകളിലേക്ക് എഴുതപ്പെട്ടു, കർത്താവിന് മുമ്പുള്ള വേദപുസ്തകങ്ങൾ ഏതൊക്കെ, കർത്താവിന് ശേഷമുള്ളത് ഏത്, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അവര് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അതിനുശേഷം അപ്പോസ്തലന്മാരിൽ നിന്നും അവരുടെ ശിഷ്യന്മാരിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിച്ച പുതിയ വചനം, പുതിയ നിയമം, പിന്നീട് അതിന്റെ എങ്ങനെയാണത് അക്ഷരങ്ങളായിട്ട് രൂപപ്പെടുന്നത്, അതിന്റെ കാനനൈസേഷൻ, അങ്ങനെ ധാരാളം ധാരാളം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, ഇതൊന്നും പരീക്ഷയെ മുൻനിർത്തിയല്ല. ഇതൊക്കെ നമ്മളൊന്നും ധ്യാനിക്കുകയും പഠിക്കുക, നമുക്ക് കിട്ടുന്ന ഒരു അവസരം അങ്ങേയായിട്ട് അങ്ങ് വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് പരിപൂർണമായിട്ടും ഭംഗിയാകുന്നുണ്ടെന്നൊന്നും അവകാശപ്പെടുന്നില്ല. എന്നാലും കുറച്ചൊക്കെ നമുക്ക് നമുക്ക് എല്ലാവർക്കും ഒന്ന് ധ്യാനിക്കാനും മനസ്സിലാക്കാനും ഉള്ള ഒരു അവസരമായിട്ട് മാത്രം അതിനെ എടുക്കുക. പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാം, അതനുസരിച്ച് അതിൽ നിന്നായിരിക്കും പരീക്ഷയ്ക്കൊക്കെ വരുന്നത്. എന്നാലിത് ഈ ക്ലാസ്സുകളെ സംബന്ധിക്കുമ്പോൾ നമുക്കെങ്ങനെ ഈ വചനം പരിമപ്പെട്ട് കൈകിട്ടി അതിന്റെ പുറകിലത്തെ കഷ്ടപ്പാടും പ്രയാസവും ഒരു പക്ഷെ അതിനകത്ത് കയറിക്കൂടിയവരുടെ ഏതൊക്കെ രീതിയിൽ ആ ലേഖനങ്ങളും സുവിശേഷങ്ങളും ഒക്കെ അതിൽ കയറിക്കൂടി ഒരുപക്ഷെ അതിൽ നിന്ന് തള്ളപ്പെട്ടു പോയോ തള്ളപ്പെട്ടു പോയി അങ്ങനെ പോയെങ്കിലും അവര് അങ്ങനെ തള്ളപ്പെടേണ്ടിയതായിരുന്നില്ല. മാനുഷികമായ കുറവുകളൊക്കെ ഈ ക്രോഡീകരിക്കലിന്റെ കാലഘട്ടത്തിലും സാഹചര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം നമുക്ക് എഴുതപ്പെട്ടത് മാത്രമല്ല നമുക്ക് വാമൊഴിയായിട്ട് പകർന്നു കിട്ടുന്ന ഓറൽ ആൻഡ് റിട്ടൺ രണ്ടും വാമൊഴിയും വാമൊഴി പാരമ്പര്യം എഴുതപ്പെട്ട പാരമ്പര്യം അതാണ് ഇനി നമുക്ക് അടുത്ത ഒരു ഘട്ടം നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ ഒരു ഒരു ക്ലാസ് ഇന്നത്തെ ഒരു ക്ലാസ് കൂടെ കഴിയുമ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം പുസ്തകങ്ങളെ പറ്റിയുള്ള ചിന്തകളൊക്കെ അവസാനിപ്പിക്കാവുന്ന കരുതുന്നത്. ചിലപ്പം അങ്ങനെ ഞാൻ ഒത്തിരി നാളായി പറയാൻ തുടങ്ങിയിട്ട് പക്ഷെ അങ്ങോട്ട് തീരുന്നില്ല. എന്നാലും ഒന്നോ രണ്ടോ ക്ലാസ് അതിനുശേഷം നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് തലക്കെട്ടുകളും കൂടെയാണ് നമുക്ക് നോക്കാനുള്ളത്. വേദപുസ്തകവും നമ്മുടെ സഭാ പാരമ്പര്യം, പിന്നീട് നമ്മുടെ ആരാധനയിൽ നമ്മൾ വേദപുസ്തകം ഉപയോഗിക്കുന്ന കാര്യം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളൂ. ഈ വേദപുസ്തകം പരിമപ്പെട്ടു വന്ന സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വേദപുസ്തകത്തിൽ ഉൾപ്പെടാതെ പോയ അപ്പോക്രിഫൽ എന്നുള്ള ഒരു പൊതുവാക്കുകൊണ്ട് ഗുപ്തമായത് മറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു പൊതുവാക്കുകൊണ്ട് കുറെയേറെ പുസ്തകങ്ങൾ അതിനകത്ത് അങ്ങായിപ്പോയി. അത് കുറേയേറെ സുവിശേഷ കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ലേഖനങ്ങളും കൂടി ഇന്ന് പഠിക്കും. പുതിയ നിയമത്തിൽ കയറിക്കൂടാൻ സാധിക്കാതെ പോയ കുറച്ച് സുവിശേഷ ഭാഗങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ പഠിച്ചത്. കഴിഞ്ഞ രണ്ടാഴ്ച ക്ലാസ് എടുക്കാൻ പറ്റിയില്ല, എന്റെ ഇടവേളയിൽ പ്രത്യേക സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് രണ്ടാഴ്ചയും. നിങ്ങളോട് എന്നെ ക്ഷമ ചോദിക്കുന്നു. ചിലരെങ്കിലുമൊക്കെ അറിഞ്ഞു കാണുമല്ലോ, ഒരു രോഗിയായിട്ട് ഞങ്ങളുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം ദൈവത്തിന് ആവശ്യമായതുകൊണ്ട് ദൈവം തന്റെ പക്കലേക്ക് അദ്ദേഹത്തെ വിളിച്ചു. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ക്ലാസ് എടുക്കാൻ സാധിക്കാതെ ഇരുന്നത്. നിങ്ങളുടെ കുറച്ചുപേരൊക്കെ അത് അറിയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുള്ള പ്രാർത്ഥനയ്ക്കൊക്കെ പ്രത്യേകിച്ച് നന്ദി അറിയിക്കും. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവഹിതമായാലും അടുത്ത ആഴ്ചയിൽ അവർ നാട്ടിൽ ചെന്ന ശവസംസ്കാര ശുശ്രൂഷയൊക്കെ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുടുംബത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മൾ അവസാനം പഠിച്ച കാര്യം ഗോസ്പൽ ഓഫ് തോമസ്, അതുകൂടാതെ ഇൻഫൻസി ഗോസ്പൽ ഓഫ് തോമസ് എന്ന് പറയുന്ന രണ്ട് സുവിശേഷ കാര്യങ്ങളെ പറ്റി പഠിച്ചു. കൂടാതെ ഗോസ്പൽ ഓഫ് ജെയിംസ്, യാക്കോബിന്റെ സുവിശേഷം. ഗോസ്പൽ ഓഫ് ജെയിംസിനെ പറ്റി അതിനിടയ്ക്ക് ഒരു പല ചോദ്യങ്ങളൊക്കെ പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ ഗോസ്പൽ ഓഫ് ജെയിംസിലാണ് അന്നായും യോയാക്കീമും മാതാവിന്റെ ജനനത്തെ പറ്റിയും പ്രത്യേകിച്ച് ജോസഫ് വിവാഹ നിശ്ചയം ചെയ്യപ്പെടുന്നതിനെ പറ്റിയും മാതാവിന് വിവാഹ നിശ്ചയം ചെയ്യപ്പെടുന്നതിനെ പറ്റിയും 12 വയസ്സ് കഴിഞ്ഞ കന്യകയായ മറിയമ്മിന് ജോസഫ് എങ്ങനെയാണ് വിവാഹ നിശ്ചയം ചെയ്യപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ ഉണങ്ങിയ വടി തളിർക്കുന്നവരാരോ അവർക്കായിരിക്കും മറിയമ്മിനെ കൊടുക്കുന്നത് എന്നുള്ളത് ദേവാലയത്തിലെ പുരോഹിതന്മാർ ചിന്തിക്കുന്ന കാര്യം ഇത്രയൊക്കെ നിങ്ങൾക്ക് അറിവുള്ളതാണ്, ഞാൻ പറഞ്ഞ സമയം നഷ്ടപ്പെടുന്നില്ല. അപ്പോ അങ്ങനെ ജോസഫിന് മറക്ക് വീഴുന്ന കാര്യമൊക്കെ ജോസഫ് ഈസ് സെലക്ടഡ് ടു ബിക്കം ഹെയർ ഹസ്ബൻഡ് എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം. കൂടാതെ നെറ്റിറ്റി ഓഫ് ജീസസ്, കർത്താവിന്റെ ഇൻഫൻസി നറേറ്റീവ്സ്, ഇൻഫന്റ് നറേറ്റീവ്സ് ധാരാളം അതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് ഹെരോദ് ആന്തിപ്പാസിന്റെ കയ്യിൽ നിന്ന് മാതാവ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടിപ്പോകുന്നതും ഒക്കെയായിട്ടുള്ള കാര്യങ്ങളാണ് യാക്കോബിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗോസ്പൽ ഓഫ് ജെയിംസ് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് PDF ഓൺലൈനിൽ കിട്ടും. ഗോസ്പൽ ഓഫ് ജെയിംസ് അടിച്ച് PDF അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 25 ചാപ്റ്റർ ആയിട്ട് അത് തിരിച്ചിട്ടുണ്ട്. കുറച്ച് വാക്യങ്ങളൊക്കെ വീതം, 5-10 വാക്യങ്ങളൊക്കെ വീതമേ ഉള്ളൂ. സമയമുള്ളവരുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് വായിക്കുന്നതല്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ അത് PDF അയച്ചു തരുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പോ അതുകൊണ്ട് അത് ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. പല ചോദ്യങ്ങളും പലയിടത്തു നിന്നൊക്കെ വരുന്നത് കൊണ്ട്.
ഹലോ സാർ, കേൾക്കുന്നില്ല. ഹലോ, ലൈനിലുണ്ടോ സാർ?
ഹലോ,
ആ ഇപ്പൊ കേൾക്കാം.
ഇവിടെ കുറെ നേരമായി നിന്ന് പോയിട്ട്. അതോ ഇപ്പൊ നിന്നേ ഉള്ളേ?
ആ ഏകദേശം ഒരു 30 സെക്കൻഡ് ഇല്ലായിരുന്നു, പ്ലാൻ കാണുന്നു.
ഓക്കെ ഓക്കെ. ഇടയ്ക്ക് എന്റെ ഫോണിന്റെ കംപ്ലൈന്റ് ആയിരിക്കാം, ദയവായി ക്ഷമിക്കണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫിലിപ്പോസിന്റെ സുവിശേഷം, പിന്നീട് ഗോസ്പൽ ഓഫ് പീറ്റർ
സുവിശേഷം.
അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഫിലിപ്പോസിന്റെ സുവിശേഷത്തെ പറ്റി നമ്മൾ പറഞ്ഞു. അതിനകത്ത് മക്കളുടെ മറിയത്തെ കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ അതിനകത്താണ് നമ്മൾ കണ്ടു. പിന്നെ വിവാഹത്തെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറയുന്ന ഒരു സുവിശേഷമാണ്. പിന്നെ ഗോസ്പൽ ഓഫ് പീറ്റർ, നമുക്കുള്ളത് എപ്പിസ്റ്റ് ഓഫ് പീറ്റർ ആണ് നമുക്ക് ഉള്ളത്. ലെറ്റർ ഓഫ് സെയിന്റ് പീറ്റർ ആണല്ലോ നമുക്കുള്ളത്, ലേഖനമാണല്ലേ. പക്ഷെ സുവിശേഷമുണ്ട് ഗോസ്പൽ ഓഫ് പീറ്റർ എന്ന് പറയുന്നത്, അത് നമ്മൾ കണ്ടതാണ്. അതിനകത്ത് യേശുവിനെ പൂർണ്ണ ദൈവമായിട്ട് ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് അതിനകത്ത് കാണുന്നത്. എന്റെ വിശദാംശമെല്ലാം ഒത്തിരി അങ്ങ് പറയണ്ടല്ലോ എന്ന് കരുതിയ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നു. അതിനകത്ത് ഈ സുവിശേഷം പറയുമ്പോൾ നിങ്ങൾ ഇത്ര ഓർത്തിരുന്നാൽ മതി. ഇപ്പം ഈ ദിവസത്തിനകത്ത് ഇല്ലാത്ത കുറെ സുവിശേഷമൊക്കെ ഉണ്ട്. അതിനകത്ത് നിന്ന് കുറെ നമ്മൾ ഈ കഥകളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുന്നതേ. ഇപ്പം വെറോണിക്കയുടെ കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ മാതാവിന്റെ അമ്മ ഹന്ന യോയാക്കീം, അതെങ്ങനെയാ നമ്മുടെ ചരിത്രത്തിൽ വന്നതെന്ന് ചോദിച്ചാൽ ഇത് ഗോസ്പൽ ഓഫ് ജെയിംസിൽ നിന്നാണ്. പിന്നെ ഈ എപ്പിസ്റ്റിൽ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പിസ്റ്റിൽസിനെ പറ്റി പറയും. അതിനകത്ത് കുറച്ച് സംഭവങ്ങളും കൂടെ നമ്മൾ പഠിക്കും. അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നുള്ളതേ ഉള്ളൂ. വീണ്ടും പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കും എന്നുള്ളതേ ഉള്ളൂ. ഗോസ്പൽ ഓഫ് പീറ്റർ, അതുകൂടാതെ ഗോസ്പൽ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സുവിശേഷമുണ്ട്, സത്യത്തിന്റെ സുവിശേഷം. തുടങ്ങുന്നത് തന്നെ ഇത് സത്യത്തിന്റെ സുവിശേഷമാകുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഒരു AD 150 മേ ബി ഇൻ ബിറ്റ്വീൻ 140 and 180 അതിനിടയ്ക്കാണ് എഴുതപ്പെട്ടതായിട്ടത് കരുതുന്നത്. കൂടാതെ ഗോസ്പൽ ഓഫ് ജൂഡസ് ഉണ്ട്, ജൂഡാസിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. അതുകൂടാതെ ഗോസ്പൽ ഓഫ് മേരി ഉണ്ട്, മറിയത്തിന്റെ സുവിശേഷം. പിന്നീട് സീക്രട്ട് ഗോസ്പൽ ഓഫ് മാർക്ക് ഉണ്ട്, മർക്കോസിന്റെ രഹസ്യ സുവിശേഷം എന്നുള്ളത്. ബഥാനിയിലെ ലാസറിനെ പറ്റിയൊക്കെയുള്ള കൂടുതൽ പരാമർശങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്താണ് ഈ മർക്കോസിന്റെ സുവിശേഷത്തില് 10-ാം അധ്യായം 34-ാം വാക്യത്തിന് ശേഷവും 10-ാം അധ്യായം 46-ാം വാക്യത്തിന് ശേഷവും വരേണ്ട ചില ഭാഗങ്ങൾ ഈ സീക്രട്ട് ഗോസ്പൽ ഓഫ് മാർക്കിലുണ്ട്. ഒന്നും വിശാലമായിട്ട് പോകണ്ട, ഇതൊക്കെ ഉണ്ടെന്ന് ഞാനൊന്ന് പറയുന്നുള്ളതേ ഉള്ളൂ. പിന്നീട് ഗോസ്പൽ ഓഫ് നിക്കോദിമോസ് ഉണ്ട്, നിക്കോദിമോസിന്റെ സുവിശേഷം. അതിനകത്ത് ധാരാളം കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ആഴ്ചയില്, നമ്മൾ ക്ലാസ്സിന്റെ അവസാന ക്ലാസ്സിൽ. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവം ചിത്രീകരണം അതിനകത്ത് കൂടുതൽ. പീലാത്തോസിന്റെ അരമനയിലെ വിചാരണ, ക്രൂശാരോഹണം, മരണ ഉത്ഥാനം, അതെല്ലാം വളരെ വിശാലമായിട്ട് ഗോസ്പൽ ഓഫ് നിക്കോദിമോസിലുണ്ട്. അതിനകത്താണ് കുരിശിലേക്കുള്ള വഴിയിൽ കർത്താവിന് മുഖം തുടയ്ക്കാൻ ഭാഗ്യം ലഭിച്ച വെറോണിക്കയുടെ കഥയുള്ളത്, നിക്കോദിമോസിന്റെ സുവിശേഷത്തിലാണ്. പിന്നീട് പീലാത്തോസിന്റെ മരണം ചിത്രീകരിക്കുന്ന ഒരു കൈയെഴുത്ത് പ്രതിയും കൂടെ ഈ നിക്കോദിമോസിന്റെ സുവിശേഷത്തിന്റേതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കയ്യെഴുത്ത് പ്രതികളാണ്. ഇതെല്ലാം സുവിശേഷം നോക്കി നമ്മൾ ഈ പറയുന്ന പോലെ ചെടിമേശി വരട്ടി അവിടെ പ്രിന്റ് ചെയ്ത് വെച്ച് അധ്യായമാക്കും തിരിച്ചൊന്നും ഇതിന്റെ ഒരു ചിലപ്പോ ഒരു ഫ്രാഗ്മെന്റോ ഏതെങ്കിലും ഒരു കുറച്ച് പീസോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അതിൽ നിന്നായി ചരിത്രങ്ങളൊക്കെ പറയുന്നത്. പിന്നെ അതുകൂടാതെ ബർത്തലോമിയായുടെ ഗോസ്പിൾ ഓഫ് ബർത്തലോമിയോ, ഗോസ്പിൾ ഓഫ് സ്യൂഡോ മാത്യു, മത്തായിയുടെ വേറിട്ട സുവിശേഷം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. സ്യൂഡോ എന്ന് പറഞ്ഞാൽ രഹസ്യമായിരിക്കുന്ന ഓതർ ആരാണെന്ന് അറിയാൻ മേലാത്ത എന്നാണല്ലോ അർത്ഥം. അതുകൊണ്ട് മത്തായിയുടെ അങ്ങനെയൊരു സുവിശേഷമുണ്ട്. ഗോസ്പിൾ ഓഫ് സ്യൂഡോ മാത്യു എന്ന് പറഞ്ഞൊരു സുവിശേഷമുണ്ട്. പിന്നെ ഗോസ്പിൾ ഓഫ് ജോസഫ് ഉണ്ട്. പിന്നെ ഗോസ്പിൾ ഓഫ് ഹീബ്രു ഉണ്ട്. പിന്നെ ഗോസ്പിൾ ഓഫ് ഈജിപ്ഷ്യൻസ് ഉണ്ട് കേട്ടോ. ഈജിപ്ഷ്യൻ സുവിശേഷം എന്നും പറയും. അതും ഇതെല്ലാം ഒരു 150-നോടകത്ത് ഉള്ളതാണ്. അതുകൂടാതെ ഗോസ്പിൾ ഓഫ് ബർണബാസ് ഉണ്ട്, ഗോസ്പിൾ ഓഫ് എബിയോണൈറ്റ്സ് ഉണ്ട്, ഗോസ്പിൾ ഓഫ് അറബിക് ഉണ്ട്, ഗോസ്പിൾ ഓഫ് റോണിക്ക ഉണ്ട്, ഗോസ്പിൾ ഓഫ് മദ്യാസ് ഉണ്ട്, ഗോസ്പിൾ ഓഫ് നസ്രിയാൻസ് ഉണ്ട്. നസ്രിയൻസ് എന്ന് പറഞ്ഞാൽ നസ്രായക്കാരുടെ, ക്രിസ്ത്യാനികളുടെ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു സുവിശേഷമുണ്ട്. അങ്ങനെ 10-20 സുവിശേഷങ്ങൾ ഉൾപ്പെടാതെ പോയിട്ടുണ്ട്. പിന്നെ അത് കുറച്ച് സുവിശേഷങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ പല കഥകളും ഒക്കെ കേട്ടി വാമൊഴിയായിട്ട് എങ്ങനെ വന്നു എന്നൊക്കെ ചോദിച്ചാൽ അത് എഴുതപ്പെട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് വാമൊഴിയായിട്ടുള്ള പാരമ്പര്യമാണ്. പ്രത്യേകിച്ച് ഖന്നായോയാക്കിയും വെറോണിക്ക ഈ ചരിത്രങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് പഠിക്കേണ്ടതാണ് ഈ നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ സിലബസിനകത്ത് തന്നെ ഉള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക്, അതുപോലെ തന്നെ പോളികാർപ്പോസ് ഓഫ് സ്മിർണ ഈ രണ്ട് പിതാക്കന്മാരെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അവർ വരുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അപ്പോസ്തോലിക് ഫാദേഴ്സ് എന്നുള്ള കാറ്റഗറിയിലാണ്, അപ്പോസ്തോലിക പിതാക്കന്മാർ എന്നുള്ള കാറ്റഗറിയിലാണ്. അതിനകത്ത് 7 അപ്പോസ്തോലിക പിതാക്കന്മാരെയാണ് ഉള്ളത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകണം. അത് കൂടാതെ ഇതെല്ലാം ലേഖനങ്ങളാണ്, ഈ പിതാക്കന്മാരുടെ ലേഖനങ്ങളാണ്. അതുകൂടാതെ വേറെ കുറച്ചുകൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പെട്ടെന്നൊന്ന് കണ്ടുപോകാനായിട്ടാണ് ഈ ആഴ്ചയിൽ നമ്മൾ പരിശ്രമിക്കുന്നത്. അപ്പോസ്തോലിക പിതാക്കന്മാർ, അപ്പോസ്തോലിക ഫാദേഴ്സ്, ദീസ് ആർ ദി എപ്പിസ്റ്റിൽസ്. ഇതിന് തൊട്ട് മുമ്പ് ഐ ടോൾഡ് അബൌട്ട് ദ ഗോസ്പെൽസ്, അപ്പോക്രിഫൽ ഗോസ്പെൽസ് ആയിരുന്നു പറഞ്ഞത്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് അപ്പോസ്തോലിക ഫാദേഴ്സ് എന്നൊരു മെയിൻ ഹെഡിങ് പറയുന്നു. അതിന്റെ അടിയിൽ വരുന്നതെല്ലാം എപ്പിസ്റ്റിൽസ്, ലേഖനങ്ങളാണ്. ഇത്ര നേരം 20 മേടി പറഞ്ഞത് സുവിശേഷങ്ങളായിരുന്നു, ഇത് ലേഖനങ്ങളെ പറ്റിയാ പറയുന്നത്. അപ്പൊ സുവിശേഷങ്ങളും ലേഖനങ്ങളുമായിട്ടാണല്ലോ പുതിയ നിയമത്തിൽ. അതിൽ സുവിശേഷങ്ങളിൽ 4 നമുക്ക് കിട്ടിയിട്ടുള്ളൂ, ഉൾപ്പെടാതെ ഏകദേശം 21 സുവിശേഷങ്ങള് എഴുതപ്പെട്ടത് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ എഴുതപ്പെട്ടത് കിട്ടാതെ പോയതുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക എന്നോട് ചേർന്ന്. ഇനി നമുക്കുള്ള ലേഖനങ്ങള്, ആ ലേഖനങ്ങളിലെ നമുക്ക് ചേർക്കാതെ പോയ ലേഖനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോസ്തലിക് ഫാദേഴ്സ് എന്ന് പറയുന്നത്. അത് 7 ലേഖനങ്ങളാണ്. അതിനകത്തുനിന്ന് ധാരാളം വായനകളും ചരിത്രങ്ങളും ഒക്കെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനകത്ത് 2 പിതാക്കന്മാരെ ഈ വർഷം നമ്മൾ നമ്മുടെ സിലബസിൽ ചേർത്തേക്കുന്നത്, ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക് ആൻഡ് പോളികാർപ്പോസ് ഓഫ് സ്മിർണ. ഈ 2 പിതാക്കന്മാരെ ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളത്. ഈ അപ്പോസ്തലിക് ഫാദേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ, ദ വെരി ഫസ്റ്റ് ഓഫ് അപ്പോസ്തലിക് ഫാദേഴ്സ് ഈസ് ക്ലെമന്റ് ഓഫ് റോം ആണ്. റോമിലെ ക്ലിമീസിന്റെ ലേഖനമാണ്. അത് ഏകദേശം 80-നോടടുത്ത് എഴുതപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 4:3 വാക്യം എലിസബത്ത് ആന്റി ഉണ്ടല്ലോ അല്ലേ? ആന്റി ഒന്ന് വായിച്ചോട്ടെ. ആ പ്ലീസ് ആന്റി. ഫിലിപ്പിയൻസ് ചാപ്റ്റർ നമ്പർ 4 വേഴ്സ് നമ്പർ 3.
ഫിലിപ്പിയ
4:3.
സാക്ഷാൽ ഇണയാളിയായുള്ളവരെ അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്റ് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു.
പറയുകയാണ് സുവിശേഷം ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോ പറയുക, സുവിശേഷ ഘോഷണത്തിൽ എന്നോടുകൂടി പോരാടിയ ഒരാളുടെ പേരാണ് ക്ലെമന്റ് ക്ലെമന്റ് ആ ക്ലെമന്റ് ആണ് ദ ക്ലെമന്റ് ഓഫ് റോം റോമിലെ ക്ലിമീസ് എന്ന് പറയുന്നത് പൗലോസ്ലീഹ ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ക്ലെമന്റ് ആണ്. അദ്ദേഹം ആ ക്ലിമീസിനെ കുറിച്ചാണെന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. പത്രോസിന്റെ ശിഷ്യനും കൂടെ ആയിരുന്നു. പത്രോസ് ക്ലിമീസിനെ റോമിലെ ബിഷപ്പായിട്ട് നിയമിച്ചു എന്ന് തെർത്തുല്യരും റോമിലെ മൂന്നാമത്തെ ബിഷപ്പായിരുന്നു അദ്ദേഹം ഐറേനിയോസും ഒക്കെ സാക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം തെർത്തുല്യൻ ഐറേനിയോസ് ഒക്കെ സഭാപിതാക്കന്മാരും ചരിത്രകാരന്മാരുമാണ്. അവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ക്ലെമന്റിനെ പത്രോസ് റോമിലെ ബിഷപ്പായിട്ട് വാഴിച്ചു വന്നു. റോമിലെ സഭ കൊരിന്തിലെ സഭയ്ക്ക് എഴുതുന്നെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ക്ലിമീസിന്റെ എസ്പെഷ്യലി ക്ലിമീസിന്റെ ലേഖനം എന്ന് പറഞ്ഞാൽ കൊരിന്തിലെ അഡ്രസ് ചെയ്തുകൊണ്ടും കൂടെ ഉള്ളതാണ്. ക്ലിമീസിന്റെ ഒന്നാം ലേഖനം ആരംഭിക്കുന്നത് റോമിലെ സഭ കൊരിന്തിലെ സഭയ്ക്ക് എഴുതുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അത് സത്യത്തിൽ ഈ ക്ലിമീസ് തന്നെ എഴുതിയിരിക്കുന്നതാണ്. അത് ക്ലിമീസിന്റെ സ്വന്തം കൈകൊണ്ട് കൊരിന്തിലെ സഭയ്ക്ക് എഴുതിയതാണെന്ന് ആദ്യമകാലം മുതലേ വിശ്വസിക്കപ്പെടുന്ന കാര്യമാണ്. ഈ ലേഖനം എഴുതാനുണ്ടായ സാഹചര്യം കൂടെ ഒന്ന് പെട്ടെന്ന് പഠിക്കുന്നതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. പൗലോസിന്റെ കാലം മുതല് ഈ കൊരിന്ത്യ സഭയിൽ ഭിന്നതയുണ്ടായിരുന്നു. അതുകൊണ്ടാ പൗലോസ്ലീഹ അപ്പല്ലോസ് അവിടെ വന്നു കഴിഞ്ഞപ്പോഴേ പൗലോസ്ലീഹ ആന്റി അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായ 1 വാക്യം ഒന്ന് വായിച്ചു തുടങ്ങി. അപ്പൊ നമുക്ക് അതിന്റെ സംഗതി കൂടി കിട്ടും. അപ്പോസ്തല പ്രവൃത്തി ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് ചാപ്റ്റർ നമ്പർ 19 വേഴ്സ് നമ്പർ 1.
അപ്പല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു.
മതി മതി മതി, താങ്ക് യു ആന്റി. അപ്പൊ കണ്ടോ, അതാ അവിടുത്തെ വിഷയം. കൊരിന്തിലെ വിഷയം മനസ്സിലായോ? കൊരിന്തിലെ ലേഖനം നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ അറിയാം ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, അതല്ല ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഇതൊന്നും അല്ല ഞാൻ യേശുവിന്റെ ഡയറക്റ്റ് പക്ഷക്കാരൻ, അങ്ങനെ പറയുന്ന ഇന്നതുപോലെ ആദ്യമകാലം മുതലേ വിത്ത് പാകി തുടങ്ങിയതാ. അപ്പൊ അതിനെ എല്ലാ കാലഘട്ടത്തിലും നമ്മളത് അതൊരു വീടാണെങ്കിലും ഇടവകയാണെങ്കിലും അതൊരു സമൂഹമാണെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം എവിടെയാണെങ്കിലും അങ്ങനെ ഭിന്നതകളും ചിന്താധാരകളുടെ വ്യത്യാസമൊക്കെ ഉണ്ടാകും. ആശയ സംഘടനവും ആമാശയ സംഘടനവും ഒക്കെ ഉണ്ടാകും. അപ്പോ ഇങ്ങനെ ഭിന്നതയുണ്ടായി. അങ്ങനെ ഭിന്നത ഉണ്ടായി കഴിഞ്ഞപ്പോ പരസ്പരം അവർ കലഹിച്ചിരുന്നു. ഈ കൊരിന്തിലെ ഭിന്നത വളരെ രൂക്ഷമായിട്ടാണ്. ഞാൻ പറയാൻ വന്ന പൗലോസ്ലീഹ ചെയ്ത ശ്രേഷ്ഠമായ ഒരു കാര്യം അദ്ദേഹം തന്നെ ചെയ്തു. അവിടെ വഴക്കുണ്ടാക്കണമെന്ന് കരുതി നേരെ എനിക്ക് മെയിൻ സ്ട്രീമിൽ നിന്ന് അദ്ദേഹം മാറി ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ചു. എനിക്ക് എന്നെ ഒത്തിരി ആകർഷിച്ച ഒരു വാക്യമാണ് അത് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ചു. അദ്ദേഹം വലിയ പിവോട്ടായിട്ട് നിൽക്കാനൊന്നും പോയില്ല. അദ്ദേഹം അവിടുന്ന് മാറി. അതാ പൗലോസിന്റെ ശ്രേഷ്ഠത എന്നൊക്കെ പറയാം. അദ്ദേഹം അവിടുന്ന് മാറി എഫേസോസിലോട്ട് അങ്ങ് പോവുമായിരുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ ഈ കൊരിന്തില് ഈ ഭിന്നത വീണ്ടും തുടർന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ ക്ലിമീസ് ലേഖനം എഴുതുന്നതെന്നാണ് പറയുന്നത്. കസിയുടെ മൂപ്പന്മാരെ അനുസരിക്കാത്ത ജനങ്ങൾ അവരെ സ്ഥാനഭ്രഷ്ടരാക്കി. ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് ക്ലിമീസ് കൊരിന്തി സഭയെ പ്രബോധിപ്പിച്ചുകൊണ്ട് എഴുതിയതാ ലേഖനം. ഞങ്ങൾക്കിവിടെ ഈ മൂപ്പന്മാരൊന്നും വേണ്ട, അവരെ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഓടിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പല്ലോസ് കയറിയുള്ള പാവം അദ്ദേഹത്തെ സ്വീകരിച്ചല്ലോ. പൗലോസിനെ അവിടുന്ന് ഓടിക്കണം, അപ്പല്ലോസിനെ ഓടിക്കണം നേരെ തുടങ്ങിയതാ. മര്യാദയ്ക്ക് നിൽക്കുന്ന ജനങ്ങളാണോ? മര്യാദയ്ക്ക് നിൽക്കുന്നവണ്ട് ഇല്ലെന്നല്ല. പക്ഷെ കൊരിന്തിലെ സഭ ഭയങ്കര ഭിന്നതകളിലൂടെ പോയ ഒരു സഭയാണ്. അതിന്റെ തീക്ഷ്ണത മനസ്സിലാക്കാൻ ഞാൻ തമാശ രൂപേണ പറയുന്നു എന്നുള്ളതിലുള്ളൂ. അതുകൊണ്ട് വൈദികസ്ഥാനികളെ ഒരു രീതിയിലും അംഗീകരിക്കാത്തൊരു സഭയായിരുന്നു ഈ കൊരിന്തിലെ സഭ എന്ന് പറയുന്നത്. ബി എ കൊരിന്ത്യൻ ഇച്ചിരി പഠിക്കുന്നവരുണ്ടെങ്കിൽ അറിയാം, ബി എ കൊരിന്ത്യൻ എന്ന് ആദ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് അങ്ങ് നശിച്ച് ആറാണക്കല്ലായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ്. കാരണം ഈ കൊരിന്ത് എന്ന് പറയുന്ന ഒരു തുറമുഖ പട്ടണമായിരുന്നു. ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല, പറഞ്ഞു പോകുന്നതുകൊണ്ട് അങ്ങ് പറയുക. ഒരു തുറമുഖ പട്ടണമായിരുന്നു കൊരിന്ത് എന്ന് പറയുന്നത്. അവിടെ ഈ എല്ലാം അതിലെതിരെയുള്ള എല്ലാം വരികയും ലോകത്തിലുള്ള എല്ലാ സംസ്കാരങ്ങളും വന്നു ചേരുകയും എല്ലാ പിന്മകളുടെയും മ്ലേച്ഛതകളുടെയും ഉറവിടം കൂടായിരുന്നു കൊരിന്ത്. അതുകൊണ്ട് ബി എ കൊരിന്ത്യൻ എന്ന് പറയുന്നത് ഏറ്റവും മോശമായ ഒരു കാര്യമായിട്ടായിരുന്നു ആദ്യകാലത്ത് ഗണിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ളിടത്താണ് ഈ സഭ നട്ടുപിടിപ്പിക്കാനായിട്ട് തുടങ്ങുന്നത്. അത് അവിടുന്ന് ഇവിടുന്ന് എല്ലാം വന്നതുമൊക്കെ ഒരു എന്താ പറയുന്നത് മുൻപരിചയമോ പാരമ്പര്യമോ ഒന്നും ഇല്ലാത്തതായതുകൊണ്ട് പൗലോസ്ലീഹ ഉൾപ്പെടെ എല്ലാവരും വളരെയേറെ വിഷമിച്ചു അവിടെ. അങ്ങനെ പൗലോസ്ലീഹ അവിടുന്ന് ഓടിപ്പോ, സത്യം പറഞ്ഞാൽ ഓടിപ്പോ. ഉൾപ്രദേശങ്ങളിൽ സഞ്ചരിച്ചെന്നൊക്കെ പരിശുദ്ധാത്മാവ് അവിടെ എഴുതി വെച്ചേക്കുക. അദ്ദേഹം സത്യത്തിൽ എന്ത് വിഷമിച്ചും മനംനൊന്തും ആയിരിക്കും അവിടുന്ന് പോയത് പൗലോസ്. അപ്പൊ അങ്ങനെ അംഗീകരിക്കില്ലാത്ത ആൾക്കാരെ മര്യാദയ്ക്ക് പഠിപ്പിക്കാനായിട്ടാണ് ക്ലിമീസ് അവർക്ക് ലേഖനം എഴുതുന്നത്. അങ്ങനെ വൈദിക സ്ഥാനങ്ങൾ കർത്താവിന്റെ ശിഷ്യന്മാരാൽ നിയോഗിക്കപ്പെട്ടവരാണ്. പ്രസ്ബിറ്റേഴ്സ് അവരുടെ അധികാര സ്ലേഹന്മാരിൽ നിന്നും സ്ലേഹന്മാർ കർത്താവിൽ നിന്നും കർത്താവ് പിതാവാം ദൈവത്തിൽ നിന്നും പ്രാപിച്ചതാണെന്ന് ക്ലിക്മീസ് ഉദ്ബോധിപ്പിക്കുന്നു. അങ്ങനെയാണ് ഇങ്ങനെയുള്ള അടിസ്ഥാനം, പൗരോഹിത്യത്തെ പറ്റിയുള്ള അടിസ്ഥാനമൊക്കെ ക്ലിമീസിന്റെ ലേഖനത്തിലുണ്ട്. അതറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ ഈ പുതിയ നിയമത്തിൽ നിന്നൊക്കെ അങ്ങ് മാറ്റപ്പെട്ടു പോയി. ദൈവം നിയമിച്ചവരെയും അവന്റെ ശുശ്രൂഷ ഭംഗിയായിട്ട് നിർവഹിക്കുന്നവരെയും സ്ഥാനപ്പെട്ടതാക്കുവാൻ ആർക്കും അധികാരമില്ല എന്ന് ക്ലിമീസ് സമർത്ഥിക്കുന്നു. ഡൊമീഷ്യൻ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച സമയത്ത് ക്ലിമീസിനെ റോമിൽ നിന്ന് നാടുകടച്ചു. ക്രീമിയ എന്ന സ്ഥലത്തെ കൽക്കരി ഖനികളിൽ കഠിനാധ്വാനം ചെയ്യാൻ അദ്ദേഹം നിയുക്തനായി. അവിടെ അദ്ദേഹം സുവിശേഷ വേല നടത്തുകയും അനേകരെ ക്രിസ്ത്യാനികളാക്കുകയും ചെയ്തു. അതിൽ ക്രുദ്ധരായ അധികാരികൾ ക്ലിമീസിനെ പിടിച്ച് ഒരു നങ്കൂരത്തോട് ചേർത്ത് കെട്ടി. അത് ക്ലിമീസിന്റെ പടം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ആങ്കറിന്റെ ഒരു പടം കൂടെ അതിനോട് ചേർന്ന് കാണാം. അതിന്റെ ബാക്കിലോ സൈഡിലോ ഒക്കെ ആയിട്ട് അത് കാണാം. അദ്ദേഹത്തെ അങ്ങനെ കടലിൽ താഴ്ത്തി. മാലാഖമാരിറങ്ങി വന്ന് അദ്ദേഹത്തിന് വേണ്ടി കരയോട് ചേർന്ന് ഒരു ഖബർ നിർമ്മിച്ചു എന്ന് അദ്ദേഹത്തിന്റെ രക്തസാക്ഷി മരണത്തെ കുറിച്ചുള്ള വിവരണങ്ങളിൽ കാണുന്നുണ്ട്. വർഷത്തിൽ ഒരിക്കലും വേലിയിറക്ക സമയത്ത് കടലിൽ ആ ഖബർ ദൃശ്യമായിരുന്നു എന്നും പാരമ്പര്യം പറയുന്നുണ്ട്. അതാണ് ക്ലിമീസ്, ക്ലിമീസിന്റെ ക്ലമന്റിന്റെ ലേഖനം എന്ന് പറയുന്ന, റോമിലെ ക്ലമന്റിന്റെ ലേഖനം എന്ന് പറയുന്ന അതാണ്. അപ്പോ അപ്പോസ്തലിക്കാത അത് വേദസ്വത്തിൽ ഉൾപ്പെട്ടില്ല. എപ്പിസ്ലഫ് ക്ലമന്റ് എന്ന് പറയുന്നത് അതാണ് ലേഖനങ്ങളിൽ ഒന്നാമത്തെ. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് ബർണവാസിന്റെ ലേഖനമാണ്. പൗലോസ്ലീഹായുടെ കൂടെ ശുശ്രൂഷ നിർവഹിച്ച ബർണവാസ്. ബർണവാസിന്റെ നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി പഠിച്ചുകൊണ്ട് രണ്ടാമത്തെ തവണ വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെയിംസിന് അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നു എന്നറിയുന്നത് സന്തോഷം. നിങ്ങളത് എല്ലാവരും കേൾക്കാത്തവരുണ്ടെങ്കിൽ അത് കേൾക്കണം. ഇംഗ്ലീഷിൽ വളരെ ഭംഗിയായിട്ട് അപ്പോസ്തല പ്രവൃത്തികള് ഐസക്കച്ചിനടുത്ത പോലെ തന്നെ നല്ല ഭംഗിയായിട്ടും അല്പം കൂടുന്ന വിശാലമായിട്ടും ബഹുമാനപ്പെട്ട ജെയിംസ് അച്ഛൻ അത് എടുക്കുന്നുണ്ട്. കേറാത്തവരുണ്ടെങ്കിൽ കേറണ എന്ന് ഉറപ്പിക്കുന്നു. എല്ലാ ബുധനാഴ്ചകളിലും ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോ അതിനകത്ത് ബർണവാസിനെ പറ്റിയൊക്കെ പഠിക്കുന്നതാണല്ലോ. അപ്പൊ പൗലോസിന്റെ സന്തോഷ സഹചാരിയായിരുന്ന ബർണവാസ് എഴുതിയതാണ് ഈ ലേഖനം എന്ന് കണക്കാക്കപ്പെടുന്നു. നാലാം നൂറ്റാണ്ടിലെ ചില കയ്യെഴുത്ത് പ്രതികളില് ഇത് വേദപുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകത്തിന് ശേഷം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാനനൈസ് ചെയ്ത് 400 500 ഒക്കെ ആയപ്പോ കാനനൈസ് ചെയ്ത് 27 ഉള്ളെങ്കിലും അതിനു മുമ്പേ ഉള്ള കയ്യെഴുത്ത് പ്രതികൾ ഈ വെളിപ്പാടിന് ശേഷം ഇത് കാണുന്നുണ്ട്. പ്രധാനമായിട്ടും ഒരു ഒരു തിയോളജിക്കൽ ബുക്കായിട്ടാണത് ബർണവാസിന്റെ ലേഖനം ചിന്തിക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ ഭാഗം രണ്ട് ഭാഗങ്ങളാ, 1 to 17 വരെ അധ്യായങ്ങളും സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 18 to 21 വരെ അധ്യായങ്ങളും. അതിനകത്തിലെ ഒന്നാം ഭാഗം മുഴുവനും തിയോളജിക്കൽ കാര്യങ്ങളാണ് പരാമർശിക്കുന്നത്. പിന്നീട് 18 to 21 മോസ്റ്റ്ലി എത്തിക്കൽ, ഒരു സന്മാർഗ ഉപദേശങ്ങളാണ് പറയുന്നത്. ഒന്നാം ഭാഗത്തിൽ പറയുന്നത് പഴയ നിയമത്തിലെ ഉദ്ധരണികളുടെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു ആരാണെന്നും അവൻ ദൈവത്തിന്റെ ഏകജാതനാണെന്നും തെളിയിക്കുകയാണ്. ക്രിസ്തു സർവലോകത്തിന്റെയും കർത്താവാണ്. പ്രവാചകന്മാർ അവനെ കുറിച്ച് പ്രവചിച്ചിരുന്നു. പ്രവചിക്കാനുള്ള ശക്തി പ്രാപിച്ചത് ദൈവത്തിൽ നിന്ന് തന്നെയാണ്. പ്രവചനങ്ങളുടെ പൂർത്തിയായി മനുഷ്യ ശരീരം പ്രാപിക്കുകയും കഷ്ടത അനുഭവിക്കുകയും ഉയർത്തുകയും ചെയ്തു. അവന്റെ ഉയർപ്പ് നമ്മുടെ ഉയർപ്പിന്റെ ഉറപ്പാകുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം ആദ്യത്തെ ഭാഗത്ത് പറയുന്നത്. പിന്നെ പഴയത് കഴിഞ്ഞുപോയി, പുതിയ നിയമങ്ങളും യുഗവും ഉണ്ടായി. അതുകൊണ്ട് പഴയ യഹൂദ ആചാരാനുഷ്ഠാനങ്ങളും ശവസാചരണവും അതുപോലെ പിന്തുടരേണ്ട ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. സഭയുടെ കൂതാശികളും മറ്റു അനുഷ്ഠാനങ്ങളും യഹൂദന്മാരുടേതിലും ശ്രേഷ്ഠമാണെന്നും ഗ്രന്ഥകർത്താവ് തെളിയിക്കുന്നു. അതാണ് ആദ്യത്തെ പാർട്ടില് 1 to 17. പിന്നീട് 18 to 21 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മുടെ ഒരു ക്രിസ്ത്യൻ സ്റ്റുവേർഡ്ഷിപ്പ് ആൻഡ് എത്തിക്കൽ ലൈഫ്, അതാ ക്രിസ്തീയ ചുമതലകളെ ജീവിതചര്യ എങ്ങനെയായിരിക്കണമെന്ന് ഉപദേശിക്കും. ദ വേ ഓഫ് ലൈറ്റ് ആൻഡ് വേ ഓഫ് ഡാർക്ക്നെസ്, ഇങ്ങനെ രണ്ട് പാതകളുണ്ട്. പ്രകാശത്തിന്റെ പാത, അന്ധകാരത്തിന്റെ പാത എന്ന് രണ്ട് പാതകളുണ്ടെന്ന് വർണ്ണവാസിനോട് കാണിക്കുന്നു. പ്രകാശത്തിന്റെ പാത ജീവങ്കിലേക്കും ഇരുളിന്റെ പാത നാശത്തിലേക്കും നയിക്കുന്നതാണ്. ക്രിസ്ത്യാനികളുടേതെന്ന് നിത്യജീവിതത്തിലേക്കുള്ള പ്രയാണമായിരിക്കണം ക്രിസ്ത്യാനികളുടേതെന്ന് വർണ്ണവാസ് ഉത്ബോധിപ്പിക്കുന്നു. യഹൂദന്മാരോടല്ല, ക്രിസ്ത്യാനികളോടാണ് ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നതെന്ന് വർണ്ണവാസ് സമർത്ഥിക്കുന്നു. അദ്ദേഹം പിന്നീട് ഈ അബ്രഹാമിനോട് പോലും ശ്രീഹാ ഗലാത്തിരക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് 4-5 അധ്യായങ്ങളൊക്കെ കൂട്ടി അതുപോലെ തന്നെയുള്ള ചിന്തകളൊക്കെയാണ് ഈ ബർണവാസിന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. പിന്നീടുള്ളതാണ് നമ്മളുടെ നമ്മൾ ഇപ്രാവശ്യം പഠിക്കുന്ന പിതാവിൽ ഒരാള് അന്ത്യോക്കിയയിലെ ഇഗ്നാത്തിയോസ്, ഇഗ്നേഷ്യസ് നൂറോനോ അല്ലെങ്കിൽ ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക്, അത് നിങ്ങൾക്ക് അത് അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഒരു വേല എല്ലാവർക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അത് തന്നെയാണ് ഒന്ന് വായിച്ചു പോകാം, ഒന്ന് അറിഞ്ഞിരിക്കാം. അതിന്റെ ക്വിസ് കോമ്പറ്റീഷന് വേണ്ടി ആയിരുന്നല്ലോ അത് നമ്മളല്ലേ. അപ്പം പെട്ടെന്ന് ഞാനൊന്ന് വായിച്ചു പോകാം. അന്ത്യോക്കിയയിലെ മൂന്നാമത്തെ ബിഷപ്പായിരുന്ന ഇഗ്നാസിയോസ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ശിഷ്യനായിരുന്നു. പത്രോസും പൗലോസുമായി അടുത്തുണ്ടായി. കർത്താവ് ഒരു ശിശുവിനെ വിളിച്ച് അടുക്കൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കിയില്ല എന്ന് പറഞ്ഞു. ആ ശിശു ഇഗ്നാസിയോസ് എന്നൊരു പാരമ്പര്യമുണ്ട്. അതാണ് സുവിശേഷം 18-ാം അധ്യായം 3-ാം വാക്യത്തില് നമ്മളത് കാണുന്നത്. അദ്ദേഹം ഒരു അടിമയായിരുന്നു എന്ന് ഊഹിക്കപ്പെടുന്ന ഉണ്ട്. അപ്പോ കർത്താവ് അടുത്ത് നിർത്തി എന്ന് പറയുമ്പോ ആ അടിമയുടെ കുഞ്ഞിന്, കർത്താവ് എപ്പോഴും അങ്ങനെ ആയിരുന്നല്ലോ, ദ ഫ്രിഞ്ച് ഓഫ് ഓരോ ലൊക്കാലിറ്റിയുടെയും ദ ഫ്രിഞ്ച് ഓഫ് ലൈഫ് എന്ന് പറയാം അല്ലെ. കർത്താവ് എപ്പോഴും ആ വിളുമ്പിലുള്ളവരോട്, അതുകൊണ്ടല്ലേ അവനെ പാവി എന്ന് വിളിച്ചത്. പാവികളുടെയും വേശ്യകളുടെയും സ്നേഹിതനെന്നും അവരുടെ കൂടെ തിന്നു കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ കർത്താവിന്റെ അടുത്ത് ഇവരെല്ലാം വളരെ സന്തോഷത്തോടെ വന്നിരുന്നു. അവർക്ക് അടിമകളെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ കർത്താവ് എല്ലാവരും സ്വീകരിച്ചിരുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ അടുത്ത് നിർത്തിയെന്നും ഒരു പാരമ്പര്യത്തിൽ പറയുന്നുണ്ട്. സുറിയാനി പാരമ്പര്യത്തിൽ അദ്ദേഹം തീക്കെടുത്ത മാർഗ്നാത്യോസ് അല്ലെങ്കിൽ ഇഗ്നേഷ്യസ് നൂറോനോ എന്നറിയപ്പെടുന്നു. അന്ത്യോക്കിയായാലും സമീപപ്രദേശങ്ങളിലുമുള്ള സഭകൾക്ക് ധീരമായ നേതൃത്വം നൽകിയ ആളാണ് മാർഗ്നാത്യോസ്. ട്രൈജൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹം. ക്രീഡയുടെ കാലത്ത് 110-നോടടുത്ത് അദ്ദേഹത്തെ അന്ത്യോക്കിയയിൽ നിന്ന് ബന്ധനസ്ഥാക്കി റോമിലേക്ക് കൊണ്ടുപോയി. ഒത്തിരി വിശദമായിട്ട് ഞാൻ വായിക്കുന്നില്ല, പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. അദ്ദേഹം പറയുന്ന പ്രധാന 7 ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 7 ലെറ്റേഴ്സ് ഓഫ് ഇഗ്നേഷ്യസ് ഉണ്ട് കേട്ടോ. അതിന്റെ സുറിയാനി, ഗ്രീക്ക്, ലത്തീൻ, അർമേനിയൻ സഭയിൽ ആ ഭാഷയിലൊക്കെയുള്ള പതിപ്പുകൾ തുടങ്ങിയവയൊക്കെ ലഭ്യമായിപ്പോഴും. 4-ാം 5-ാം നൂറ്റാണ്ടിൽ ലത്തീൻ ഗ്രീക്ക് ഭാഷകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതിന്റെ പതിപ്പിൽ മാത്യൂസിന്റേതായി 13 ലേഖനങ്ങൾ ചേർത്തിട്ടുണ്ട്. അതുപോലെ 3 ലേഖനങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു സുറിയാനി പതിപ്പുണ്ട്. ഇഗ്നാത്തിയോസിന്റെ 7 ലേഖനങ്ങളെ കുറിച്ച് യൂസേബിയോസ് പരാമർശിക്കുന്നുണ്ട്. ഹിസ്റ്റോറിയൻ ആണെന്നും പിതാവാണെന്നും നിങ്ങൾക്ക് അറിയാലോ യൂസേബിയോസ്. അപ്പോൾ ആദിമസഭയുടെ ജീവിത രീതി, ആചാരാനുഷ്ഠാനങ്ങൾ, വിശ്വാസം, പഠിപ്പിക്കൽ, ഇതെല്ലാം ഗ്രഹിക്കാനായിട്ട് ഈ ലേഖനങ്ങൾ ഉപകരിക്കും. എല്ലാ സഭകളിലും സൗദാംശികമായ അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലും വിശ്വാസപരമായ കാര്യങ്ങളിലും മതപരമായ കാര്യങ്ങളിലും ഐക്യമുണ്ടായിരിക്കണമെന്ന് ഇഗ്നേഷ്യസ് നൂറോനോ ഉപദേശിച്ചു. ഭിന്നതകളും തർക്കങ്ങളും മാറ്റി ക്രിസ്തുവിന്റെ അനുയായികളായി പരിപൂർണ ഐക്യത്തോടെ ജീവിക്കുവാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇനി അദ്ദേഹത്തിന്റെ ഒരു വലിയ പരാമർശനമാണ് ദ മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി. ഹോളി കുർബാന ഈസ് ദ മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി. വിശുദ്ധ കുർബാന എന്ന അമർത്യതയുടെ ഔഷധം. അത് ലോകപ്രശസ്തമാണ് ആ കാര്യം കേട്ടോ. ആ വാക്ക് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക്, ഇഗ്നേഷ്യസ് നൂറോനോ അല്ലെ തീക്കെടുത്ത ഇഗ്നാത്തിയോസ് ആണ് അത് എഴുതിയിരിക്കുന്നത്. വേദവിപരീതങ്ങൾക്കെതിരെ ശക്തമായ വാദമുഖങ്ങളോടെ അദ്ദേഹം എഴുതി. യേശുക്രിസ്തു പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമാണ്. അവൻ കന്യകയിൽ നിന്ന് ജാതം ചെയ്തു, പുതിയോസ് പിലാത്തോസിന്റെ നാളിൽ കഷ്ടത വെച്ച് മനുഷ്യ പുനരുദ്ധാനം ചെയ്തു തുടങ്ങി. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വിശ്വാസ പ്രമാണത്തിലെ മിക്കവാറും എല്ലാ ആശയങ്ങളും ഇഗ്നാത്തിയോസിന്റെ പല ലേഖനങ്ങളിലായിട്ടുണ്ട്. ക്രിസ്തുവിനും അവന്റെ സഭയ്ക്കും വേണ്ടി മരിക്കുവാനുള്ള തീക്ഷ്ണത ഇഗ്നാത്തിയോസ് തന്റെ ലേഖനങ്ങളോട് വ്യക്തമാക്കി. റോമിലെത്തുമ്പോൾ അവിടെയുള്ള ക്രിസ്ത്യാനികൾ അദ്ദേഹത്തെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ പരിശ്രമിക്കരുതെന്ന് അവരുടെ പേർക്ക് വ്യക്തമായിട്ട് എഴുതി. അദ്ദേഹത്തിന്റെ ആ വളരെ പ്രശസ്തമായ ഒരു വാക്യമാണ്, ഞാൻ ദൈവത്തിന്റെ ഗോതമ്പാണ്, മൃഗങ്ങളുടെ പല്ലുകളിൽ ഞാൻ ഞെരിഞ്ഞ് പൊടിയായി ക്രിസ്തുവിന്റെ കുർബാനയപ്പമായി മാറട്ടെ. ആർക്ക് പറയാൻ സാധിക്കും അങ്ങനെയല്ലേ. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് സിംഹത്തിന്റെ വായിൽ ഞാൻ, മൃഗങ്ങളുടെ പല്ലുകളിൽ ഞാൻ ഞെരിഞ്ഞ് പൊടിയായി ക്രിസ്തുവിന്റെ ഗോതമ്പൊപ്പമായി മാറട്ടെ, എന്നെ രക്ഷിക്കാൻ ആരും ശ്രമിക്കരുത് എന്ന് പറഞ്ഞ് നാടത്തെ സുധീരം സ്വീകരിച്ചതാണ് യജ്ഞേഷ്യം നൂറോനോ. ക്രിസ്തുവിനെ എനിക്ക് നേടാൻ കഴിഞ്ഞാൽ അഗ്നിയോ പുരുഷോ മരണമോ വന്യമൃഗങ്ങളുടെ ആക്രമണമോ എന്റെ അസ്ഥികൾ ഓടിക്കുന്നതോ അവയവങ്ങൾ ഛേദിക്കുന്നതോ എനിക്ക് പ്രശ്നമല്ല എന്ന് അദ്ദേഹം റോമാക്കാർക്ക് എഴുതി. ഈ മനസ്ഥിതി ഉണ്ടാകുവാൻ അദ്ദേഹം മറ്റുള്ളവരെ ആഹ്വാനം ചെയ്തു. ഇനി പൗരോഹിത്യ സ്ഥാനത്തിന്റെ പ്രാധാന്യം, കാരണം ഇത് അവഗണിക്കപ്പെട്ടു പോയപ്പോഴ് ശക്തമായിട്ട് ബർണബാസും ഇഗ്നാത്തിയോസും ഒക്കെ ഈ പൗരോഹിത്യ സ്ഥാനത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയാണ്. അത് വീണ്ടും പുതിയ നിയമത്തിൽ അവഗണിക്കപ്പെട്ടു പോയി എന്നുള്ളത് ദൈവനിശ്ചയമായിരിക്കാം, നമുക്കറിയാൻ പാടില്ല. സഭയിൽ ബിഷപ്പിന്റെ അധികാരം ഏറ്റവും പ്രാധാന്യമാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. വിശ്വാസ വിരീതങ്ങൾക്കെതിരായി അനൈക്യത്തിനെതിരായി പോരാടി സഭയെ നയിക്കേണ്ടത് എപ്പിസ്കോപ്പായാണെന്ന് അദ്ദേഹം പറഞ്ഞു. സഭയുടെ അന്നത്തെ പൌരോഹിത്യ ഗണത്തിൽ പ്രധാനമായും മൂന്ന് സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ വ്യക്തമാണ്. മഗ്നീഷ്യം, ത്രല്ല, ഫിലിപ്പിയ, ഫിലിപ്പിയർക്കൊക്കെ അദ്ദേഹം ലേഖനം എഴുതിയിട്ടുണ്ട്, അതിനകത്തൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാന സ്ഥാനം എപ്പിസ്കോപ്പായാണ്. അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ജീവിക്കുന്ന പ്രതീകമാണെന്ന് ഇഗ്നാത്തിയോസ് പറഞ്ഞു. യേശുക്രിസ്തു പിതാവിനെ അനുസരിച്ചതുപോലെ നിങ്ങളെല്ലാവരും ബിഷപ്പിനെ, അപ്പോസ്തലന്മാരെയും, കസ്തീശന്മാരെയും, കർത്തൃകൽപ്പന പോലെ ശമാശന്മാരെയും ബഹുമാനിക്കുക. ബിഷപ്പിനെ കൂടാതെ സഭയെ സംബന്ധിച്ചൊന്നും പ്രവർത്തിക്കരുത്. ബിഷപ്പോ അദ്ദേഹത്താൽ നിയമിതനായ ആളോ അർപ്പിക്കുന്ന കുർബാന അംഗീകരിക്കപ്പെട്ട കുർബാനയായി ഗണിക്കപ്പെടട്ടെ. യേശുക്രിസ്തു എവിടെയുണ്ടോ അവിടെ സഭയുള്ളതുപോലെ എവിടെ ബിഷപ്പുണ്ടോ ജനങ്ങളും അവിടെ ആയിരിക്കട്ടെ. ബിഷപ്പിനെ കൂടാതെ മാമോദീസയെ കുർബാന അർപ്പിക്കുവാൻ അനുവാദമില്ല. സ്മരണാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ. ഫിലദൽഫിയയിലെ സഭയ്ക്ക് അദ്ദേഹം എഴുതി. നിങ്ങൾ ഈ സ്മരണ ഫിലദൽഫിയ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അപരിചിതമല്ലല്ലോ അല്ലെ. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ഏഴ് സഭകൾ ഉള്ളതായതല്ല. ഉറച്ച ശബ്ദത്തിൽ ഞാൻ പറയുന്നു, ദൈവത്തിന്റെ ശബ്ദത്തിൽ തന്നെ പറയുന്നു, എപ്പിസ്കോപ്പായിക്കും കശിഷ്യന്മാർക്കും ചമ്മാശന്മാർക്കും ചെവി കൊടുക്കുകയും. ഫിലിപ്പ് ലേഖനം ഏഴാം അധ്യായം ഒന്നാം വാക്യം. പൗലോസിന്റെ ലേഖനമല്ല, ഈ ഇഗ്നാത്തിയോസിന്റെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ഏഴാം അധ്യായം ഒന്നാം വാക്യം. പൗരോഹിത്യ സ്ഥാനത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച്, എപ്പിസ്കോപ്പാ സ്ഥാനത്തെ കുറിച്ച് ഇത്രയധികം ഊന്നൽ കൊടുത്തിട്ട് എഴുതിയിട്ടുള്ള ആദിമ സഹചരിത്ര രേഖകൾ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അതിനുശേഷമേ ബർണബാസിന്റേത് വരുവുള്ളൂ. പോൾ ഏറ്റവും പ്രധാനമുള്ളതായിരുന്നു ഇഗ്നാത്തിയോസിന്റേത്. അതങ്ങനെ അവഗണിക്കപ്പെട്ടുപോയി. യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ഒരു വേദശാസ്ത്ര വീക്ഷണത്തിന് അടിസ്ഥാനമാക്കി പിതാക്കന്മാരിൽ പ്രധാനിയാണ് അന്ത്യോക്കിയയിലെ ഇഗ്നാത്തിയോസ്. അതാണ് അന്ത്യോക്കിയയിലെ ഇഗ്നാത്തിയോസിന്റെ ലേഖനത്തെ പറ്റി ജീവിതത്തെ പറയാനായിരുന്നു. അടുത്തത് ഡിഡാക്കി എന്ന് പറയും. ഡിഡാക്കി എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കില്ല, പഠിക്കുന്നുണ്ടോ എനിക്കറിയാൻ പാടില്ല. എവിടെ ദിവ്യഭവനത്തിലൊക്കെ പലരും പഠിക്കുന്നുണ്ടാവും ഡിഡാക്കി. ഡിഡാക്കി എന്ന് പറഞ്ഞാൽ ദ ടീച്ചിങ് എന്നാണ് വാക്കിന്റെ അർത്ഥം, ഉപദേശം എന്ന അർത്ഥം. ഡിഡാക്കി എന്ന് പറയുമ്പോൾ ദ ടീച്ചിങ് എന്നാണെങ്കിലും ദ ടീച്ചിങ് ഓഫ് ദ 12 അപ്പോസ്റ്റൽസ്, 12 അപ്പോസ്റ്റലന്മാരുടെ പഠിപ്പിക്കലെന്ന ഡിഡാക്കി എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ നാലാമത്തെ ലേഖനമാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ ലേഖനം നമ്മൾ കണ്ടു റോമിലെ ക്ലൈമീസിന്റെ ലേഖനം, രണ്ടാമത്തേത് ബർണബാസിന്റെ ലേഖനം, മൂന്ന് ഇഗ്നാത്തിയോസിന്റെ ലേഖനം, നാല് ഡിഡാക്കി അഥവാ 12 അപ്പോസ്റ്റലന്മാരുടെ പഠിപ്പിക്കൽ. ഈ 12 അപ്പോസ്റ്റലന്മാരുടെ പഠിപ്പിക്കൽ എന്ന ഗ്രന്ഥം 795-നും 140-നും ഇടയ്ക്ക് എഴുതപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അലക്സാണ്ട്രിയയിലെ ക്ലിമ്മീസ്, അത്തനേഷ്യസ്, യോസെബിയോസ് അവരെല്ലാവരും ഈ ഗ്രന്ഥത്തെ പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട്. പക്ഷെ ഗ്രന്ഥകാരൻ ആരാണെന്ന് അറിയാൻ മേല. 12 അപ്പോസ്റ്റലന്മാരുടെ പഠിപ്പിക്കൽ എന്നുള്ളതേ ഉള്ളൂ. ആരാണ് എഴുതിയതെന്ന് ഓദർഷിപ്പിനെ പറ്റി ആരും ഒന്നും പറയുന്നില്ല. വാസ്തവത്തിൽ അപ്പോസ്റ്റലന്മാരുടെ കാലം മുതൽ ആദിമസഭയിൽ പ്രചരിച്ചിരുന്ന ചില ഉപദേശങ്ങളുടെയും നടപടികളുടെയും ക്രോഡീകരണമാണ് മുഖ്യമായ ഗ്രന്ഥത്തിലുള്ളത്. അത് ആര് ചെയ്തു എന്നതിനെ കുറിച്ച് വ്യക്തമായ രേഖകളില്ല. ഇതിലെ ചില ആശയങ്ങൾ യഹൂദ മതത്തിൽ ഉണ്ടായിരുന്നവയായും പണ്ഡിത ലോക അഭിപ്രായപ്പെടുന്നുണ്ട്. ഗ്രന്ഥകാരനോ ഗ്രന്ഥകർത്താക്കന്മാരോ യഹൂദ പാരമ്പര്യം ഭംഗിയായി അറിയാവുന്നവരായിരുന്നിരിക്കണം. 4-ാം നൂറ്റാണ്ടിന് ശേഷം ഇത് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ല. എന്നാൽ 1873 കുസ്തന്തിനോപോലിസിലെ ഒരു ആശ്രമത്തിലെ ഗ്രന്ഥശാലയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലുള്ള കയ്യെഴുത്ത് പ്രതി കണ്ടുകിട്ടി. 12 അപ്പോസ്തോലന്മാർ മുഖേന ജാതികൾക്ക് കർത്താവ് നൽകുന്ന ഉപദേശം എന്നായിരുന്നു അതിന്റെ തലക്കെട്ട്. ഈ തലക്കെട്ടിന്റെ ആദ്യ വാക്കാണ് ഡിഡാക്കെ. അന്ന് മുതൽ ഈ ഗ്രന്ഥം ഈ പേരിൽ അറിയപ്പെടുന്നു. ഈ ഡിഡാക്കെ എന്നൊക്കെ പറയുന്നത് വളരെ ഫേമസ് ആകട്ടോ, നമുക്ക് ഈ വ്യവസ്ഥ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു പക്ഷെ അത്ര അറിയത്തില്ലെന്നേ ഉള്ളൂ. വ്യവസ്ഥത്തെ പറ്റി പഠിക്കുന്ന എല്ലാവരും എടുത്തുപയോഗിക്കുന്ന ഒരു പുസ്തകമാണ് ഡിഡാക്കെ എന്ന് പറയുന്നത്. 16 അധ്യായങ്ങളുണ്ട്. അതിനെ രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ചാല് 1-6, 7-16 അങ്ങനെ തിരിക്കുകയാണെങ്കിൽ ആദ്യ ഭാഗം ജീവന്റെയും മരണത്തിന്റെയും വഴികളെ കുറിച്ചാണ് പറയുന്നത്. ജീവനും മരണവും അതാണ് 1-6 വരെ അധ്യായങ്ങളിൽ പറയുന്നത്. ഇതിലെ മിക്കവാറും കാര്യങ്ങൾ യഹൂദ മതോപദേശങ്ങളാണെന്ന് പറയാം. പിന്നീട് ക്രിസ്ത്യ ഉപദേശങ്ങൾ കൂട്ടിച്ചേർത്ത് അങ്ങനെ ഒരു ബ്ലൻഡാ കാണുന്നത്. ജൂയിഷ് ആൻഡ് ക്രിസ്ത്യൻ ഒരു ബ്ലൻഡായിട്ടാണത് നമ്മൾ കാണുന്നത്. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും കൽപ്പനകൾ ആചരിക്കുന്നവരാണ് ജീവന്റെ വഴിയിലൂടെ പ്രയാണം ചെയ്യുന്നത്. അതിൽ നിന്നായിരിക്കും ഒരുപക്ഷെ ജീവകരം മൃതികരമെന്നീപം കണ്ടിരു സരണികൾ സഹദേന്മാർ നൂതനമാം ജീവിതമാർജിപ്പാൻ ദുർഘടമാർഗം കാംക്ഷിച്ചാർ ദുഷ്ടാത്മാവോടു പടവെട്ടി. നമ്മൾ ഈ പാട്ടുകളൊക്കെ ഉത്ഭവിച്ചു വരുന്നതിന്റെ അടിസ്ഥാനം ഇതായിരിക്കാം കേട്ടോ അവര്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയുന്നത്, ജീവന്റെയും മരണത്തിന്റെയും വഴികൾ. മുമ്പേ ഞാൻ ഇത് ഇതേപോലെ തന്നെ പറഞ്ഞല്ലോ, വെളിച്ചത്തിന്റെ വഴിയും അന്ധകാരത്തിന്റെ വഴിയും. അങ്ങനെയുള്ള ആ ലേഖനങ്ങളിൽ നിന്നൊക്കെ പരിശുദ്ധാത്മ പ്രചോദിപ്പിച്ചാണ് ഈ പാട്ടുകളൊക്കെ ഉണ്ടായി വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആഹ്വാനം, ജീവന്റെ വഴിയെ സ്വീകരിക്കുക, ആ ഒരു ആഹ്വാനം ഈ ഗ്രന്ഥത്തിലുണ്ട്. ഈ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പ്രായോഗിക ക്രൈസ്തവ ജീവിതത്തിനുള്ള നിർദ്ദേശങ്ങളാണ്. അതും വീണ്ടും ക്രിസ്ത്യൻ എത്തിക്കൽ ലൈഫ് എന്നുള്ളതാണ്, പ്രാക്ടിക്കൽ ലൈഫ്, ഡൂയിങ് തിയോളജി, പ്രായോഗിക ദൈവശാസ്ത്രത്തെ പറ്റിയാണ് സെക്കൻഡ് പാർട്ട്. മാമോദിസ നടത്തേണ്ട രീതിയെ പറ്റി, അത് ലിഡാക്കി ഈ കഴിഞ്ഞ ദിവസം ഒരു ബന്ധുക്കോസ് വാസ്റ്റെടുത്ത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ലിഡാക്കി അദ്ദേഹം പറയുന്നത് ലിഡാക്കി ഇത് വസ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാമോദിസയെ പറ്റി പറയുക. അത് ആ വാക്യം അതുകൊണ്ട് ഞാനൊന്ന് കോട്ട് ചെയ്യാം. മാമോദിസയെ പറ്റി പറഞ്ഞേക്കുന്ന വാക്യം രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിലാണ്. വാക്യം ഞാൻ അതുപോലെ വായിക്കാം. ലിഡാക്കയിലെ മാമോദിസയെ പറ്റി പറഞ്ഞേക്കുന്നു, ഇപ്രകാരം മാമോദിസ മുക്കുവീൻ, ഉപദേശങ്ങൾ കൊടുത്തതിന് ശേഷം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഒഴുക്ക് വെള്ളത്തിൽ മാമോദിസ മുക്കുക. ഒഴുക്ക് വെള്ളം ഇല്ലെങ്കിൽ മറ്റു വെള്ളത്തിൽ മുക്കുക. തണുത്ത വെള്ളത്തിൽ സാധ്യമല്ലെങ്കിൽ ചൂടുവെള്ളത്തിലാകട്ടെ. ഇതൊന്നും ഇല്ലെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ 3 തവണ തലയിൽ വെള്ളം തളിക്കുക. മാമോദിസയ്ക്ക് മുമ്പ് മാമോദിസ മുക്കുന്നയാളും സ്വീകരിക്കുന്നയാളും കഴിവുള്ള മറ്റാളുകളും ഉപവസിക്കട്ടെ. മാമോദിസ സ്വീകരിക്കുന്നയാൾ 1-ഓ 2-ഓ ദിവസം ഉപവസിക്കാൻ അഭ്യർത്ഥിക്കുക. ഇതാണ് 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പോ ഫ്രീഡം ടു ബാപ്റ്റൈസ്, അതാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്, ലിഡാക്കിയിൽ കൊടുത്തേക്കുന്ന ഒരു കാര്യം. നിങ്ങൾക്കറിയാവല്ലോ ഇത് ആദ്യകാലത്ത് പ്രായമായവരെ തന്നെയായിരുന്നു മാമോദിസ മുക്കിക്കൊണ്ടിരുന്നത്. അവര് മുങ്ങുകയും പൊങ്ങുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഈ മൂറോനഭിഷേകം കൂടി അതിനോട് ചേർന്ന് വരികയും വാട്ടർ ബാപ്റ്റിസം, അനോയിന്റിങ്, അതുകൂടാതെ വിശുദ്ധ കുർബാന, ഇത് മൂന്നും കൂടെ ചേർന്ന് വന്നപ്പോഴത്തേനാണ് പിന്നീട് മാമോദിസ തൊട്ടി രൂപപ്പെടുകയും പിന്നീട് ആദ്യം മാമോദിസ സ്വീകരിച്ചവരുടെ മക്കള് മാമോദിസ സ്വീകരിക്കുക. അതിനെ പറ്റിയുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായി. വായിച്ച് 1 കൊരിന്ത്യൻ 7:14 പെട്ടെന്ന് ഒന്ന് വായിച്ച് ആൻഡി.
7-ാം അധ്യായം 14-ാം വാക്യം.
നമ്മൾ മാമോദിസയെ പറ്റി പഠിച്ചപ്പോ ഇതൊക്കെ പഠിച്ചതാ, എന്നാലും ഇപ്പൊ കേൾക്കുമ്പോ ഒരു സംശയം വരുമല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ.
അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും. അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും, ഇപ്പോഴും അവർ വിശുദ്ധരാകുന്നു.
അപ്പൊ ഇത് അതും കുരുന്നസഭയിലുള്ള ഒരു തർക്കമായിരുന്നു. ഭാര്യ ക്രിസ്ത്യാനിയായ മതിയോ ഭർത്താവ് ക്രിസ്ത്യാനിയായ മതിയോ, ഇങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ മക്കളുടെ കാര്യം വന്നപ്പോഴത്തേന് അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു തർക്കമാണ് കേട്ടോ, കുരുന്നസഭയിലാണല്ലോ തർക്കങ്ങൾ.
ഹലോ, അച്ഛാ ബ്രേക്ക് ആയി പോണോ? കേൾക്കുന്നില്ല.
പിന്നെ ഒരു 30 സെക്കൻഡ് കട്ടായി പോയവിടെ. അപ്പോ മാമോദിസ അങ്ങനെ കൊടുക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക്. പിന്നീട് ഈ കാലം വന്നു കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞുങ്ങൾക്ക് മാമോദിസ കൊടുക്കുന്ന രീതി. ഇപ്പോഴും നമുക്ക് പ്രായമായവർക്ക് മാമോദിസ കൊടുക്കാനായിട്ട് നമ്മൾ ഒഴുക്കുവെള്ളത്തിലൊന്നും കൊണ്ടുപോകുന്നുള്ളതേ ഉള്ളൂ. മുറോനഭിഷേകം എല്ലാം കൂടെ ചെയ്യേണ്ടത് കൊണ്ട് ആ വെള്ളം വിശദീകരിക്കും. വെള്ളം വാഴുവിന്റെ ക്രമം പ്രത്യേകം നടത്തുന്നു. അതിനുശേഷം അതിൽ തന്നെ മോറോനും കൂടെ തളിച്ച് അഭിഷേകം ചെയ്യുന്നത് കൊണ്ട് അതെല്ലാം കൂടെ ചേർന്ന് വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതൊക്കെ കാലാന്തരത്തിലുണ്ടായ മാറ്റങ്ങളാണ്, ഇതെല്ലാം അത് ഉൾക്കൊള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ നിങ്ങൾക്കറിയാവില്ലേ പഴയ ദൈവാലയങ്ങളൊക്കെ പലയിടത്തും, ഇപ്പൊ പുതുപ്പള്ളിപ്പള്ളി, മഴവാട് പള്ളി, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ദൈവാലയങ്ങളൊക്കെ ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു നദിയുടെ കരയിലൊക്കെ ആയിരിക്കുമല്ലോ. അതുമായിട്ട് ചേർന്നൊരു കുളം കാണും അല്ലേ, ഏതെങ്കിലും ഒരു കുളം. പഴയ ദൈവാലയങ്ങളുടെ കാര്യം ഞാൻ പറയാം, പുതിയ ദൈവാലയങ്ങളൊക്കെ കുളമായിട്ടൊക്കെ കിടക്കാൻ. അപ്പൊ പഴയ ദൈവാലയങ്ങളോട് ചേർന്ന് കുളങ്ങൾ കാണുക, അതാ ഉദ്ദേശിക്കുന്നത്. അപ്പോ ദൈവാത്മാവ് ഇടപെടട്ടെ, ദൈവാത്മാവ് ഇടപെട്ട് എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം മാറ്റട്ടെ സഭയിൽ നിന്ന്. നമ്മള് വേദനയോടാ, നമ്മൾ തമാശയായിട്ടാണ് പറയുന്നതെങ്കിൽ പോലും വളരെയേറെ വേദന നമ്മുടെ മനസ്സിലുണ്ട്. അതെല്ലാം മാറാനായിട്ട് ദൈവം കൂടുതൽ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോ ഈ പഴയ ദൈവാലയങ്ങളുടെ അടുത്ത് ഈ കുളങ്ങളുണ്ട്, അവിടെ നിങ്ങൾക്കറിയാം ഇറങ്ങി അവിടെ നിന്ന് ഒന്ന് മുങ്ങി പൊങ്ങി വരുന്ന ഒരു രീതി പലയിടങ്ങളിലും ഉണ്ട്. അപ്പോ അങ്ങനെയാണ് മുങ്ങലും പൊങ്ങലും ഒന്നും നമുക്ക് അപരിചിതം ഉള്ള കാര്യമൊന്നുമല്ല, നമുക്ക് അപരിചിതമായ കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് വളരെ പരിചിതമായ കാര്യങ്ങളാണ്. എന്നാൽ മാമോദീസായിൽ ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ചേർന്ന് വന്നപ്പോ കാലാന്തരത്തിലുണ്ടായ വലിയ വ്യത്യാസമാണ്. മാമോദീസ തൊട്ടിയും മൂറോനും കൂടെ അതിനകത്ത് ചേർക്കുകയും അതിനോട് ചേർന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കൂടെ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടായ മാറ്റമാണ്. വാട്ടർ ബാപ്റ്റിസം മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ പഴയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അത് ഡിഡാക്കയിൽ പറയുന്ന കാര്യത്തിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് പറയുന്നുണ്ട് ഒന്നുമല്ലെങ്കിൽ മൂന്ന് തവണ തലയിൽ വെള്ളം തളിക്കണം. അപ്പൊ എവിടുന്ന ഈ തളിപ്പ് കിട്ടുന്ന ചോദിച്ചാൽ ഇവിടുന്ന മറ്റേ ഈ ഞാൻ പറഞ്ഞു വന്നതിന്റെ സംഗതിയില അതിന്റെ ഫസ്റ്റ് പാർട്ട് എടുത്തിട്ടായി ഈ പാസ്റ്റർ ഘോരഘോരം പ്രസംഗിക്കുന്നത്, മുങ്ങണമെന്നാ പറഞ്ഞേക്കുന്നതാണ്. അല്ല, അതിനകത്ത് തന്നെ തളിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അദ്ദേഹം പറയുന്ന അതേ ഉറവിടത്തിലെ കാര്യം നമ്മളും ചെയ്യുന്നേ എന്നുള്ളത് മാത്രം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. പോട്ടെ, പിന്നീട് ഉപവാസത്തെ കുറിച്ച് എട്ടാം അധ്യായത്തിൽ പറയുന്നു, കപടഭക്തിക്കാരുടെ പോലെ നിങ്ങളുടെ ഉപവാസം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആകരുത്, നിങ്ങൾ ബുധനും വെള്ളിയും ഉപവസിക്കുക. അതാണ് ബുധനും വെള്ളിയും ഉപവസിക്കാനുള്ള ആഹ്വാനം. നമുക്ക് എവിടുന്ന് കിട്ടി? വേദവസത്തിലുണ്ടോ? കാണിക്കും, വചനം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇരിക്കുന്ന 66-നകത്ത് ഇല്ല, ദൈവം കൊണ്ടെടുത്താൽ അതിനകത്തുണ്ട്. 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ബുധനും വെള്ളി ഉപവസിക്കുക. ഡിഡാക്കയിൽ നിന്ന് പ്രശസ്തനായ പിതാവ് എന്ന പ്രാർത്ഥന ദിവസം 3 വട്ടം ചെല്ലാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതും 8-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളോട് ചേർന്ന് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലണം എന്ന്. അപ്പൊ ഡിഡാക്കെ പറയുന്ന മേളി പറയുന്ന പാസ്റ്റർ ഈ കാര്യം കൂടെ ഒക്കെ ഒന്ന് അനുഷ്ഠിക്കുകയും ഡിഡാക്കയിൽ നിന്ന് അനുസരിക്കാൻ പറഞ്ഞാൽ ബാക്കി അതിനകത്ത് ഡിഡാക്കെ പറഞ്ഞേക്കുന്ന മറ്റു കാര്യം അനുസരിക്കണമല്ലോ. അപ്പൊ ഒരു ദിവസം 3 പ്രാവശ്യം വീതം സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലണം. നമ്മളത്ര ചൊല്ലുന്നുണ്ട് ഹോംവർക്ക് ചിന്തിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ സ്വർഗസ്ഥനായ പിതാവ് 3 പ്രാവശ്യം ചൊല്ലാൻ നിർദ്ദേശമുണ്ട്. പിന്നെ വിശുദ്ധ കുർബാനയെ കുറിച്ച് വിശദമായ നിർദ്ദേശങ്ങൾ 9-ാം അധ്യായത്തിലുണ്ട്. പിന്നീട് ഞായറാഴ്ച ആചരണയെ കുറിച്ച് പറയുന്ന 14-ാം അധ്യായത്തില് കർത്തൃദിനം, ഈ കുറിയോസ് എന്ന് പറയുന്ന കർത്താവിന്റെ ദിനം, ലോർഡ്സ് ഡേ എന്ന് പറയുന്ന ഞായറാഴ്ചയാണ്, അതെങ്ങനെ ഞായറാഴ്ചയായി എന്നൊക്കെയുള്ള വിശദീകരണം ഈ 14-ാം അധ്യായത്തില് നൽകുന്നുണ്ട്. അത് ഡിഡാക്കയില ദൈവത്തിന് അനുയോജ്യമുള്ളവരും വിനയമുള്ളവരും ദ്രവ്യാഗ്രഹമില്ലാത്തവരും സത്യസന്ധരും ആയവരെ പ്രവാചകന്മാരുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ശുശ്രൂഷയ്ക്ക് വേണ്ടി ബിഷപ്പന്മാരായും ചമ്മാസന്മാരായും തിരഞ്ഞെടുക്കുവീൻ എന്ന് ഡിഡാക്കയിൽ പറയുന്നു. 16-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിനെ പരാമർശിക്കുന്നു. അപ്പോൾ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വിവരിച്ചതിന് ശേഷം ആകാശമേഘങ്ങളിൽ വരുന്ന കർത്താവിനോട് ചേരുവാൻ വിശുദ്ധന്മാർ ഉയർത്തപ്പെടുമെന്ന് പറയുന്നു. 16-ാം അധ്യായം 3-ാം വാക്യം. പൗരോഹിത്യ സ്ഥാനങ്ങൾ, കൂതാശാനുഷ്ഠാനങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള ആദിമസഭയുടെ പഠിപ്പിക്കൽ ശരിയായി മനസ്സിലാക്കാൻ പറ്റിയ ഗ്രന്ഥമായിട്ടാണ് ഡിഡാക്കെ കണക്കാക്കപ്പെടുന്നത്. ആദിമ 100-ാം നൂറ്റാണ്ടിന് ശേഷം ഇത് വിസ്മൃതമായി എന്ന് സൂചിപ്പിച്ചല്ലോ. എന്നാൽ 1873 ഇത് കണ്ടെടുത്തത് വലിയ നേട്ടമായി പണ്ഡിത ലോകം കണക്കാക്കും. അതാണ് ഡിഡാക്കയെ പറ്റി പറയാനായിട്ടുള്ള കാര്യം. പിന്നീട് അടുത്തുള്ള ഒരു പുസ്തകം ഹെർമാസിന്റെ ഇടയൻ എന്നുള്ളതാണ്, ദ ഷെപ്പേർഡ് ഓഫ് ഹെർമാസ്. അതും 150-നോടടുത്ത്, ബിറ്റ്വീൻ 140-150. ഈ ഹെർമാസ് എന്ന് പറയുന്നത് റോമാലേഖനം 16-ാം അധ്യായം 14-ാം വാക്യം വായിച്ച വേണ്ടി, റോമൻസ് ചാപ്റ്റർ നമ്പർ 16 വേഴ്സ് നമ്പർ 14.
റോമർ 16
ചാപ്റ്റർ 16 വേഴ്സ് നമ്പർ 14.
അസ്തം ക്രിട്ടോസിനും പ്ലേഗോനും
ഹെർമോസിനും
കൂടെയുള്ള സഹോദരന്മാർക്കും വന്ദനം ചൊല്ലി.
വന്ദനം ചൊല്ലാനായിട്ട് പറയുമ്പോ റോമിലെ സഭയോട് പറയാം ഹെർമോസിന് വന്ദനം ചൊല്ലാൻ. ഒരു പക്ഷേ ഈ ഹെർമോസ് ആയിരിക്കാം ഈ ഹെർമാസിന്റെ ഇടയൻ എന്ന ലേഖനം, ദ ഷെപ്പേർഡ് ഓഫ് ഹെർമാസ് എന്ന് പറയുന്നത് രചിച്ചത് എന്നൊരു ചിന്താഗതിയുണ്ട്. അതല്ലൊരു സ്യൂഡോ നെയിം ആണെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഷർമാസം എന്നുള്ള ഒരു സൂചന നമുക്ക് കിട്ടുമ്പോൾ ക്ലെമന്റിന്റെ കാര്യം കണ്ടതുപോലെ, ഇഗ്നേഷ്യസ് എന്നെ 18:3 കാണുന്നത് പോലെ ഈ പറയുന്ന ഹെർമാസിനെ നമ്മൾ കാണുന്നുണ്ട്. റോമാലേഖനം 16:14 അതെല്ലാം ഞാനൊരു കണക്ഷൻസ് ഞാനൊന്ന് പറയുമായിരുന്നു. ഇവരെല്ലാവരും വേദോത്സവത്തിനൊക്കെ ഉള്ള ആൾക്കാരാണ്. ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം, അവരുടെ ഒക്കെ ലേഖനങ്ങളായിരിക്കാം. പക്ഷെ ഇതൊന്നും എങ്ങനെയോ ഇതിനകത്ത് കയറി പറ്റിയില്ല എന്നുള്ളത് മാത്രം സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനകത്തെ പ്രധാനപ്പെട്ട 7 ലേഖനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോസ്തലിക് ഫാദേഴ്സ് എന്ന് പറയുന്നത്. 5-ാമത്തേതാണിത്, ദ ഷെപ്പേർഡ് ഓഫ് ഹെർമാസ്. ഇദ്ദേഹം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 140-150 ഇടയ്ക്ക് ഇത് രചിച്ചതായിട്ട് പറയുന്നു. 2-ാം നൂറ്റാണ്ടിൽ ഏറ്റവും പ്രചാരമുണ്ടായിരുന്ന ഒരു പുസ്തകമായിരുന്നു. 2nd century വളരെ പ്രചാരമുണ്ടായിരുന്ന പുസ്തകമായിരുന്നു ഹെർമാസിന്റെ. ഐറേനിയോസും അലക്സാണ്ട്രിയയിലെ ക്ലിമീസ് ഒറിഗൻ ഇവരെല്ലാവരും ഈ ഹെർമാസിന്റെ ഇടയിൽ നിന്ന് ഉദ്ധരണികൾ എടുക്കുന്നുണ്ട്. പ്രാചീനകാലങ്ങളിൽ ആരാധനയിലെ ഗ്രന്ഥം വായിച്ചിരുന്നതായിട്ട് യൂസേബിയോസ് പറയുന്നു. ഹെർമാസ് ഒരു അടിമയായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനിയായിട്ട് മാറി. ജീവിതത്തിൽ പല പരാജയങ്ങളും അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. അദ്ദേഹം വിവാഹിതനായിരുന്നു, പക്ഷെ ഭാര്യയും മക്കളും പോലും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അത്രമാത്രം കുത്തഴിഞ്ഞ ഒരു ലോകക്രമമായിരുന്നു. അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല, ജീവിതത്തില് ഇങ്ങനെ ഒരു കുത്തഴിഞ്ഞ ക്രമമായതുകൊണ്ട് ഈ ഹെർമാസിന് സ്വന്തം ഭാര്യയെ പോലും നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ കുഴപ്പമല്ല, ജീവിത സാഹചര്യം അങ്ങനെയാണ്. ഭാര്യയെ ഞാൻ കുറ്റം പറയുന്നില്ല, അങ്ങനെ ആയിരിക്കാം, നമുക്കറിയില്ലല്ലോ. ഇതൊക്കെ നമ്മൾ വായിച്ചും പറഞ്ഞും കേട്ടും ഉള്ള അറിവല്ല ഉള്ളു. അപ്പൊ അദ്ദേഹത്തിന് ഫാമിലി ലൈഫ് അത്ര ബെറ്റർ ആയിരുന്നില്ല എന്നുള്ളത് മാത്രം നമുക്ക് ചിന്തിക്കാം. ഞാൻ പറയുന്ന അടിമയായിരുന്നു, ഫാമിലി ലൈഫ് ബെറ്റർ അല്ല. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിലൂടെയാണ്, നിങ്ങൾ ഇത് കേൾക്കുമ്പം ശ്രദ്ധിക്കുന്നുണ്ടോ, ഇഗ്നേഷ്യസ് നൂറോനോ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ മനസ്സിൽ അത്ര ഉയരങ്ങളില്ല. പക്ഷെ അദ്ദേഹം ഒരു അടിമ ആയിരുന്നു എന്ന് പോലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. ഞാനത് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് വചനം കേൾക്കുന്നുണ്ടെങ്കിൽ തകർന്നും പ്രയാസപ്പെട്ടു ഇരിക്കുക. നിങ്ങൾ മെയിൻ സ്ട്രീമിലൊന്നും അല്ല, ഞങ്ങൾ തള്ളപ്പെട്ടു പോയി, ഞങ്ങൾക്ക് ഗുണമില്ല, ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾക്ക് ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അല്ല, യു ആർ യുണീക്ക്. ഇങ്ങനെ തള്ളപ്പെട്ടു പോയ അനേകരെ ദൈവം ഉയർത്തിയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു കരുതൽ ദൈവം കരുതിയിട്ടുണ്ട്. അതുമാത്രം ഞാൻ അതിനോട് ചേർന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് ഹെർമാസിനെ ദൈവം എടുത്തു. പീഡകളുടെ മുമ്പില് വിശ്വാസ ത്യാഗികളായി തീരുന്ന ക്രിസ്ത്യാനികളെ കുറിച്ച് അദ്ദേഹം സങ്കടപ്പെട്ടു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ചില വെളിപ്പാടുകൾ ഉണ്ടാകുന്നു. ആ വെളിപ്പാടുകളിൽ ഒന്ന് പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നു. ആകെ 5 വെളിപ്പാടുകളുണ്ട്. ആദ്യ വെളിപ്പാടിൽ സഭ ഒരു വന്യ വയോധികയായ വൃദ്ധയായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. തുടർന്ന് അവരെ കൂടുതൽ ചെറുപ്പക്കാരിയായിട്ടും സുന്ദരിയായിട്ടും കാണപ്പെടുന്നു. സഭയെ പറ്റി പറയുന്നു, പരിശുദ്ധ സഭ ലോകാരംഭത്തിലേ സൃഷ്ടിക്കപ്പെട്ടതാണോ? വന്യ വയോധിക എന്ന് പറയുമ്പം ലോകാരംഭം മുതലേ സഭയുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് അവൾ വൃദ്ധയായിരിക്കുന്നതെന്നും അവൾക്ക് വേണ്ടിയാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്നും ഹെർമാസിന് ദർശനത്തിൽ വെളിവായി. 2:4 നമ്മൾ വായിക്കുക അതിന്റെ 1-ാം ഭാഗം. അതിനകത്ത് പറയുന്നത് സഭ വൃദ്ധയാണ്, പക്ഷെ ഇപ്പോൾ അവൾ സുന്ദരിയാണ് എന്ന് പറഞ്ഞാൽ സഭ പണ്ടേ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, സുന്ദരിയ എന്ന് പറയുന്നത് ഇത് 2-ാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ ലേഖനം എഴുതുന്നത് സഭയുടെ വളർച്ച അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് യുവത്വം എന്ന് പറയുന്നു എങ്കിൽ തന്നെയും, ശൈശവദശ എന്ന് പറയുന്നെങ്കിൽ തന്നെയും ആദ്യം മുതലേ സഭ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദർശനത്തിന്റെ അടിസ്ഥാനം. പിന്നെ അതുകൂടാതെ അനുതാപത്തിനുള്ള ആഹ്വാനം ദർശനത്തിലൂടെ നീളം കാണാം. ദർശനത്തിൽ പ്രത്യക്ഷനാകുന്ന ഇടയൻ അനുതാപത്തിന്റെ ദൂതനായിട്ടാണ് കാണപ്പെടുന്നത്. ഇടയൻ ഹെർമാസിന് 12 കൽപ്പനകൾ കൊടുക്കുന്നു. ഇതാണ് പുസ്തകത്തിന്റെ 2-ാം ഭാഗം. ഈ കൽപ്പനകൾ ദൈവത്തെക്കുറിച്ചും ദൈവഭക്തിയെക്കുറിച്ചുമുള്ള അർത്ഥവത്തായ ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ചുള്ളതാണ്. മാമോദിസായ്ക്ക് ശേഷം ചെയ്യുന്ന പാപങ്ങൾക്ക് മോചനമുണ്ടാകുമോ എന്ന കാര്യം അക്കാലത്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. അവർക്കൊരു അവസരം കൂടെ ലഭ്യമാകുമെന്ന് ഹെർമാസ് പഠിപ്പിക്കുന്നു. അത് കുംഭസാരത്തെ പറ്റിയുള്ള പരാമർശമായിട്ടാണെന്ന് കരുതുന്നത്. നല്ല വാക്കുകളും പ്രവൃത്തികളും ദാനധർമ്മവും വിശുദ്ധിയും ദീർഘക്ഷമയും എല്ലാം ഹെർമാസ് ചർച്ചാ വിഷയമാക്കുന്നുണ്ട്. 3-ാം ഭാഗത്ത് കുറെ ഉപമകളാണുള്ളത്. അതും അനുതാപത്തിന് ആഹ്വാനം ചെയ്യുന്നതാണ്. ഇടയൻ പറയുന്നു, മാമോദിസായുടെ മുദ്ര പ്രാപിച്ച് നിങ്ങൾ എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങളുടെ നിഷ്കളങ്കത്വം കാത്തു സൂക്ഷിപ്പി, പക വെച്ചുകൊണ്ടിരിക്കരുതേ. അകൃത്യത്തിൽ നിലനിൽക്കുകയോ കഴിഞ്ഞുപോയ ലംഘനങ്ങളുടെ നീറുന്ന ഓർമ്മയിൽ സ്ഥിതി ചെയ്യുകയോ അരുത്. ഇനി ഇത് ആർക്കാണ്ട് വേണ്ടിയുള്ള നിർദ്ദേശമാണ് കേട്ടോ, നിർദ്ദേശവും അരുളപ്പാടുമോ എനിക്കും കൂടെ വേണ്ടിയായിരിക്കാം. അകൃത്യത്തിൽ നിലനിൽക്ക് പക വെച്ചുകൊണ്ടിരിക്കരുത്, ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഞാനും ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ പക മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്, അകൃത്യത്തിൽ നിലനിൽക്കരുത്, കഴിഞ്ഞു പോയ ലംഘനങ്ങളുടെ നീർന്ന ഓർമ്മയിൽ സ്ഥിതി ചെയ്യരുത്. ഏക ആത്മാവിലായി ഈ ദുഷിച്ച ഭിന്നത അവസാനിപ്പിക്കുവിൻ. നോക്കി എത്ര കർശനമേറിയ വാക്കുകളിലൂടെ അദ്ദേഹം സൂചിപ്പിക്കും, ദുഷിച്ച ഭിന്നത അവസാനിപ്പിക്കാൻ പറയുക. അപ്പൊ ഇതൊന്നുപക്ഷവും ഭിന്നതയും എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്. അതെല്ലാം അവസാനിപ്പിക്കാനുള്ള വലിയ ആഹ്വാനമാണ് ഹ്രമാസിന്റെ ഇടയിൽ പറയുന്നത്. ആടുകളുടെ യഥാർത്ഥ ഇടയിൽ ആടുകൾ സന്തോഷിക്കുവാൻ വേണ്ടി നിങ്ങളുടെ ഇടയിൽ നിന്ന് തർക്കങ്ങൾ നീക്കിക്കളയുക. എല്ലാവരെയും പൂർണ്ണരായി കണ്ടാൽ അവൻ സന്തോഷിക്കും. ആരെയെങ്കിലും വീണവരായി കണ്ടാൽ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. 9:31 വാക്യത്തിൽ പറയുന്ന എല്ലാ രീതിയിലും പൂർണ്ണത പ്രാപിക്കുവാൻ ആദിയോട് അന്തം ഈ ഗ്രന്ഥം ഉദ്ബോധിപ്പിക്കുന്നു. അങ്ങനെ അനുതാപത്തിന്റെയും ഭിന്നത മാറ്റേണ്ടതിന്റെയും പകവച്ചുകൊണ്ടിരിക്കുന്നൊക്കെ പറയുന്ന നല്ല ഒരു ലേഖനമാണ് ഹ്രമാസിന്റെ ഇടയിൽ. അപ്പൊ ഇതൊക്കെ പരീക്ഷയ്ക്ക് എഴുതിയില്ലേലും ഒന്ന് കേട്ടിരിക്കാവല്ലോ, അതിനുവേണ്ടി ഞാൻ അങ്ങ് പ്രയാസപ്പെട്ടത് നിങ്ങളോട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നീട് 6 ലേഖനം ഹിയറ പോലീസിലെ പാപ്പിയാസ് ഓഫ് ഹിയറ പോലീസ്. ഹിയറ പോലീസ് എന്ന് പറയുന്നത് ഏഷ്യ മൈനറിലെ, ഇന്നത്തെ തുർക്കിയായി ഈ സംഭവം എല്ലാം നടക്കുന്നത് കേട്ടോ, തുർക്കിയിലെ ഒരു പട്ടണമാണ് ഹിയറ പോലീസ്. പാപ്പിയാസ് അവിടുത്തെ ബിഷപ്പായിരുന്നു. യോഹന്നാൻ സ്ലീഹയുടെ ശിഷ്യനും പോളികർപ്പോസിന്റെ സ്നേഹിതനുമായിരുന്നു. പോളികർപ്പോസ് നമ്മൾ അടുത്ത് പഠിക്കും, അവസാനത്തെ പോളികർപ്പോസ അത് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ളതാ, എന്നാൽ ഒന്ന് പരാമർശിച്ചു പോകാം എന്ന് ഓർക്കുന്നു. ഒരു കാര്യം ചെയ്യാം, ഹിയറ പോലീസിലെ പാപ്പിയാസും ഹർമാസിന്റെ ഇടനും അടുത്ത ദിവസം നമുക്ക് പഠിക്കാം. ഇന്നിപ്പോ സമയം പോയതുകൊണ്ട് 2 കൂടെ ഉള്ളൂ, പറഞ്ഞ പകുതിയായിട്ട് ധൃതി പിടിച്ച് നിർത്തേണ്ടി അതുകൊണ്ട് അടുത്തൊരു ക്ലാസ്സോടെ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
താങ്ക് യു അച്ഛാ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. നമ്മൾ അങ്ങനെ കേട്ട് പരിചയമില്ലാത്ത സുവിശേഷങ്ങളുടെ പേരുകളെ കുറിച്ചും പിന്നെ അപ്പോസ്തോലിക പിതാക്കന്മാരുടെ ലേഖനങ്ങളെ കുറിച്ചും പ്രത്യേകിച്ച് ലിഡാക്കയെ കുറിച്ചൊക്കെ അച്ഛൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നു. അച്ഛനോടുള്ള നന്ദി സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്ന് ബൈബിൾ റീഡിങ്ങിന് നമ്മളെ അസിസ്റ്റ് ചെയ്തത് എലിസബത്ത് തരകനാണ്. ആൻഡി മിഷിഗൺ സെന്റ് തോമസ് ഇടവകയിലെ മെമ്പറാണ്. ആൻഡിയോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. അനൗൺസ്മെന്റ് ആയിട്ടുള്ളത്, അടുത്ത ആഴ്ച നമുക്ക് പതിവ് പോലെ ബൈബിൾ ക്ലാസ്സുകൾ വെനസ്ഡേയും തേഴ്സ്ഡേയും ഉണ്ടായിരിക്കും. കഴിവുള്ളിടത്തോളം ആളുകൾ ഇതിനകത്ത് ലൈവായിട്ട് പങ്കെടുക്കാൻ ശ്രമിക്കണം. നമുക്ക് റെക്കോർഡിംഗും അവൈലബിൾ ആണ്. ഇത്രയുള്ള അനൗൺസ്മെന്റ് ആയിട്ട് വേറെ പ്രത്യേകിച്ച് അനൗൺസ്മെന്റ് ഇല്ല. നമുക്ക് പ്രാക്ടീസ്
അവസാനിപ്പിക്കും. ഇപ്പം മണവാളം കൂടെയുള്ള സമയമാ, നമുക്ക് തോഴ്മക്കാർ ഉപസിക്കുന്നൊന്നുമില്ല, കുമ്പിടുന്നില്ല. മണവാളം വിട്ടുപിരിയേണ്ടുന്ന കാലം വരെ ഒന്നും അവർ ഉപസിക്കുമെന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഉപസിക്കാൻ റെഡി ആയിട്ട് ഇരുന്നോളണം. ഇനി അടുത്ത ആഴ്ചയിൽ നമ്മള്
ഹലോ ഹലോ
വീണ്ടും നമുക്ക് സമയം അവസാനിച്ചതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള ഭാവ ശുദ്ധമുള്ള നിന്റെ നാമത്താൽ ഞങ്ങൾ നീ കാത്തുകൊണ്ടാണ് നിരീക്ഷിതാവായ ഉത്തരാജയമുള്ള ദീപായ ഞങ്ങൾ മറിച്ചുകൊള്ളണം. ശുദ്ധപുത്രമാവാമയോട് ദേശം സർവവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരോടും എം എം വി എസിന്റെ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമീൻ.
താങ്ക് യു. ഗുഡ് നൈറ്റ്.
ഗുഡ് നൈറ്റ്.